പുരോഹിതാഭിഷേകം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ശൗമേൽ ചെയ്തു. ബേത്ലഹേമിൽ ചെന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവിങ്കൽ വിറച്ചും കൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. അതിനവൻ, ശുഭം തന്നെ, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവീൻ എന്ന് പറഞ്ഞു. അവൻ ഇശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷിക്തനിത എന്ന് പറഞ്ഞു. യഹോവ ശൗമേലിനോട്, അവന്റെ മുഖമോ മുഖമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിൽ കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ ഈശായി അബിനാദാമിനെ വിളിച്ചു. ശമുവേലിന്റെ മുമ്പിൽ വരുത്തി എന്നറിയ അവൻ യഹോവിനെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈശായി ശമ്മയെയും വരുത്തി, ഇവനെയും യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഈശായി ഏഴ് പുത്രന്മാരെ ശമുവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമുവേൽ ഈശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാരിലെല്ലാവരുമായോ ഇങ്ങനെ ശമുവേൽ ചോദിച്ചതിനെ അവൻ, ഇനിയുള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുന്നു എന്ന് പറഞ്ഞു. ശമുവേൽ ഈശായിയോട് അറിയിച്ച് അവനെ വരുത്തുക, അവന് വന്നിട്ടല്ലാതെ നാം ബന്ധിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ കവിഴ്നിറവും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമുവേൽ കൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരുടെ മുന്നിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് മുതൽ ദാവീദിന്മേൽ വന്നു. ശമുവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അപ്പോൾ ശൗലിന്റെ പ്രശ്നൻ അവനോട്, ദൈവം അയച്ച ഒരു ദുരാത്മാവ് നിന്നെ ബാധിക്കുന്നുവല്ലോ, ആകിയാൽ കിന്നരവായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിപ്പാൻ തിരുമനസ് കൊണ്ട് അടിയങ്ങൾക്ക് കൽപ്പന തരയണം. എന്നാൽ ദൈവത്തിങ്കിൽ നിന്ന് ദുരാത്മാവ് തിരുമേനിമേൽ വരുമ്പോൾ അവൻ കൈകൊണ്ട് വായിക്കുകയും തിരുമേനിക്ക് ഭേദം വരികയും ചെയ്യും എന്ന് പറഞ്ഞു. ശൗൽ തന്റെ ഭൃത്യന്മാരോട്, കിന്നരവായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിച്ചു കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ബാല്യക്കാരിൽ ഒരുത്തൻ ബേത്ലഹേമ്യനായ ഇശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നരവായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്യാതുര്യമുള്ളവനും കോമളനുമാകുന്നു. യഹോവയും അവനോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാറെ ശൗൽ ഈശായിയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ആടുകളോടുകൂടെ ഇരിക്കുന്ന നിന്റെ മകൻ ദാവീദിനെ എന്റെ അടുക്കൽ അയക്കണം എന്ന് പറയിച്ചു. ഈശായി ഒരു കഴുതിയെ വരുത്തി. അതിന്റെ പുറത്ത് അപ്പം, ഒരു തുരുത്തി വീഞ്ഞും, ഒരു കോലാട്ടിൻകുട്ടി എന്നിവ കയറ്റി തന്റെ മകൻ ദാവീദ് വശം ശൗലിന് കൊടുത്തയച്ചു. ദാവീദ് ശൗലിന്റെ അടുക്കൽ അവന്റെ മുമ്പാകെ നിന്നു. അവൻ അവനോട് വളരെ സ്നേഹമായി. അവൻ അവന്റെ ആയുധവാഹകനായി തീർന്നു. ആകിയാൽ ശൗൽ ഈശായിയുടെ അടുക്കൽ ആളയച്ച് ദാവീദിനോട്, എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കുകൊണ്ട് അവൻ എന്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്തു വായിക്കും. ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടുപോകുന്നതും അനന്തരം ഫിലിസ്ത്യർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചു കൂട്ടി അവർ യഹൂദയ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ചുകൂടി സോഖോവിനും അസേക്കും മധ്യേ ദമീമിൽ പാളയമിറങ്ങി. ശൗലും ഇസ്രായേലും ഒരുമിച്ചുകൂടി ഏലാ താഴ്വരയിൽ പാളയമിറങ്ങി ഫിലിസ്ത്യരോട് വടക്ക് അണിനിരത്തി. ഫിലിസ്ത്യർ ഇപ്പുറത്തും ഒരു മലഞ്ചെരുവിലും ഇസ്രായേൽ അപ്പുറത്തൊരു മലഞ്ചെരുവിലും നിന്നു. അവരുടെ മധ്യ ഒരു താഴ്വര ഉണ്ടായിരുന്നു. അപ്പോൾ ഫിലിസ്ത്യരുടെ പാളയത്തിൽ നിന്നും ഗദ്യനായ ഗൊല്യാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ ആറുമുഴവും നടുപ്പുമുള്ളവനായിരുന്നു. അവന്റെ തലയിൽ ഒരു താമ്രശിരസ്ത്രമുണ്ടായിരുന്നു. അവൻ 5000 ശിക്കേൽ തൂക്കമുള്ള ഒരു താമ്രകാചവും ധരിച്ചിരുന്നു. അവന് താമരം കൊണ്ടുള്ള കൽച്ചട്ടയും ചുമലിൽ താമരം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെയായിരുന്നു. കുന്തത്തിന്റെ അലക 600 ശിക്കേൽ ഈമ്പും ആയിരുന്നു. ഒരു പരിചയക്കാരൻ അവന്റെ മുമ്പേ നടന്നു. അവൻ നിന്ന് ഇസ്രായേലിൽ നരികളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന പടക്കാണ് നിരന്നിരിക്കുന്നത് എന്തിന്? ഞാൻ ഫിലിസ്ത്യനും നിങ്ങൾ ശൗലിന്റെ സേവകരുമല്ലയോ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ, അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുത് എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. ഫിലിസ്ത്യർ പിന്നെയും ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തനെ വിട്ടു തരുവീൻ എന്ന് പറഞ്ഞു. ഫിലിസ്റ്റർ ഈ വാക്കുകൾ ശൗലും ഇസ്രായേലും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. ദാവീദ് യഹൂദയിലെ ബേത്ലഹേമിൽ ഇശായി എന്ന് പേരുള്ള ഒരു എഫ്രാത്തിന്റെ മകനായിരുന്നു. ഇശായിക്ക് 8 മക്കൾ ഉണ്ടായിരുന്നു. ശൗലിന്റെ കാലത്ത് വയസ്സി എന്ന് വൃദ്ധനായിരുന്നു. ഇശായിയുടെ മൂത്ത മക്കൾ മൂവരും പുറപ്പെട്ട് ശൗലിന്റെ കൂടെ യുദ്ധത്തിന് ചെന്നിരുന്നു. യുദ്ധത്തിന് പോയ 3 മക്കൾ ആദ്യജാതർ ഏലിയാബും അവന്റെ അനുജൻ അബിനാദാബും മൂന്നാമത്തവൻ ശമ്മയുമായിരുന്നു. ദാവീദോ എല്ലാവരിലും ഇളയവൻ. മൂത്തവൻ മൂവരും ശൗലിന്റെ കൂടെ പോയിരുന്നു. ദാവീദ് ശൗലിന്റെ അടുക്കൽ നിന്ന് തന്റെ അപ്പന്റെ ആടുകളെ മേയ്പ്പാൻ ബേത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. അവരെ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരം മുന്നോട്ട് വന്നു നിന്നു. ഇശായിന്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പരമതും അപ്പവും പത്തും എടുത്ത് പാളയത്തിങ്കിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്ക. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്ക. നിന്റെ സഹോദരന്മാരുടെ ക്ഷമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. ശൗലും അവരും ഇസ്രായേലൊക്കെയും ഏലാ താഴ്വരയിൽ ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദാവീദ് അധികാലത്ത് എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരന്റെ പക്കൽ വിട്ടേച്ച് ഇശായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ സൈന്യം പടക്കി അത്തുവിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. ഇസ്രായേലും ഫിലിസ്ത്യരും നേർക്കുനേരെ എണീറുന്നു നിന്നു. ദാവീദ് തന്റെ സാമാനം പടക്കോപ്പ് സൂക്ഷിക്കുന്നവന്റെ പക്കൽ ഏൽപ്പിച്ചു വെച്ച് അണിയിൽ ഓടിച്ചെന്നു തന്റെ സഹോദരന്മാരോട് കുശലം ചോദിച്ചു. അവൻ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യജ്ഞനായ ഗൊല്യാത്ത് എന്ന ഫിലിസ്ത്യമല്ലൻ ഫിലിസ്ത്യരുടെ നിലയിൽ നിന്ന് പുറപ്പെട്ടു വന്നു. മുമ്പിലത്തെ വാക്കുകൾ തന്നെ പറയുന്നത് ദാവീദ് വെച്ചു. അവനെ കണ്ടപ്പോൾ ഇസ്രായേലൊക്കെയും ഏറ്റവും ഭയപ്പെട്ടു. അവന്റെ മുമ്പിൽ നിന്ന് ഓടിയെന്നാറി ഇസ്രായേലിയർ വന്ന് നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്നിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കും. തന്റെ മകളെ അവന് വിവാഹം കൊടുക്കുകയും അവന്റെ പിതൃപൗരത്തിന് ഇസ്രായേൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് തന്റെ അടുത്ത് നിൽക്കുന്നവരോട്, ഈ ഫിലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നെ നീക്കിക്കളയുന്നവൻ എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്നിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യർ ആറെന്ന് പറഞ്ഞു. അതിന് ജനം അവനെ കൊല്ലുന്നവന് ഇന്നൊക്കെയും കൊടുക്കും എന്ന് അവരോട് ഉത്തരം പറഞ്ഞു. അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠ ഏലിയാവ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുകളെ നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നിഗളഭാവവും എനിക്കറിയാം. പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. അതിന് ദാവീദ് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്ത് ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അവനവനെ വിട്ടുമാറി മറ്റൊരുത്തനോട് അങ്ങനെ തന്നെ ചോദിച്ചു. അവന് മുമ്പിലത്തെ പോലെ തന്നെ ഉത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിനും അറിവ് കിട്ടി. അവനവനെ വിളിച്ചു വരുത്തി ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തമാരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന ഈ ഫിലിസ്ത്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫിലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിപ്പിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ തടിച്ചു പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ഇവനുള്ള ദൈവത്തിന്റെ സൈന്യത്ത് നിന്നിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയോ ആകും. ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്ന് കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവാ ഈ ഫിലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട് ചെല്ലുക, യഹോവ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. ശൗൽ തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു. അവന്റെ തലയിൽ താമ്രശിരസ്ത്രവും വെച്ചു. തന്റെ കവചവും അവനെ ഇടിപ്പിച്ചു. പടയങ്കിമേൽ അവന്റെ വാളും കിട്ടി. ദാവീദ് നടപ്പാൻ നോക്കി, എന്നാൽ അവന് ശീലമല്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായികയാൽ ഇവ ധരിച്ചുകൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവയെ ഊരിവെച്ചു. പിന്നെ അവൻ തന്റെ വടിയെടുത്തു. തൊട്ടിയിൽ നിന്ന് മിനുസമുള്ള അഞ്ച് കല്ലും തിരഞ്ഞെടുത്തു. ഇടയ സഞ്ജീവായ പൊക്കടത്തിലിട്ടു. കയ്യിൽ കമണിയുമായി ഫിലിസ്ത്യനോട് അടുത്ത് ഫിലിസ്ത്യനും ദാവീദിനോട് അടുത്തു. പരിചക്കാരനും അതിന്റെ മുമ്പേ നടന്നു. ഫിലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്നിച്ചു. അവൻ തീരബാലനും പവിഴ് നിറമുള്ളവനും കോമാരൂപനുമായിരുന്നു. ഫിലിസ്ത്യൻ ദാവീദിനോട്, നീ വടിയുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായി വിരുന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ചലിച്ചു ചലിച്ചാൻ പിന്നെയും ദാവീദിനോട് ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വീലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്നിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും, അത്രയുമല്ല, ഞാൻ ഇന്ന് ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശ്രമങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾകൊണ്ടും യുദ്ധം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. പിന്നെ ഫിലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫിലിസ്ത്യനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. ദാവീദ് സഞ്ചിയിൽ കയ്യിട്ട ഒരു കല്ലെടുത്തു കമണിയിൽ വെച്ച് വീശി ഫിലിസ്ത്യന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു, അവൻ കമിഞ്ഞു വീണു. അങ്ങനെ ദാവീദ് ഒരു കമണിയും ഒരു കല്ലും കൊണ്ട് ഫിലിസ്ത്യനെ ജയിച്ചു, ഫിലിസ്ത്യനെ കൊന്ന് കുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫിലിസ്ത്യന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്ന് ഉരിയെടുത്ത് അവനെ കൊന്നു. അവന്റെ തല വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫിലിസ്ത്യർ കണ്ടിട്ടോടിപ്പോയി. ഇസ്രായേലും യഹൂദ്യരും പുറപ്പെട്ട് ആട്ടും കൊണ്ട് ഗത്തും യെഹോൻ വാതിൽ വരെയും ഫിലിസ്ത്യരെ പിന്തുടർന്നു. ഫിലിസ്ത്യന്മാർ ഹെരമിയിൽ നിന്നുള്ള വഴിയിൽ നിന്ന് യെഹോനിനും വരെ വീണു കിടന്നു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ഫിലിസ്ത്യരെ ഓടിക്കുകയും മടങ്ങി വന്ന് അവരുടെ പാളയം കൊള്ളയടിക്കുകയും ചെയ്തു. എന്നാൽ ദാവീദ് ഫിലിസ്ത്യന്റെ തലയെടുത്ത് അതിനെ യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. അവന്റെ ആയുധവർഗമോ തന്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചു. ദാവീദ് ഫിലിസ്ത്യന്റെ നേരെ ചെല്ലുന്ന ശൗൽ കണ്ടപ്പോൾ സേനാധിപതിയായ അബ്നേരിനോട്, അബ്നേരെ ഈ ബാല്യക്കാരൻ ആരുടെ മകൻ എന്ന് ചോദിച്ചു. അബ്നേർ രാജാവേ, തിരുമേനിയാണ്, ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ ബാല്യക്കാരൻ ആരുടെ മകനെന്ന് നീ അന്വേഷിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു. ദാവീദ് ഫിലിസ്ത്യനെ സംഹരിച്ചു മടങ്ങി വരുമ്പോൾ അബ്ദേർ അവനെ കൂട്ടി ശൗലിന്റെ മുമ്പാകെ കൊണ്ടുചെന്നു. ഫിലിസ്ത്യന്റെ തലയും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ശൗൽ അവനോട് ബാല്യക്കാരാ, നീ ആരുടെ മകനാന്ന് ചോദിച്ചു. ഞാൻ ബേത്ലഹേമ്യനായ നിന്റെ ദാസൻ ഇശായിയുടെ മകൻ എന്ന് ദാവീദ് പറഞ്ഞു. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ശൗൽ അന്ന് അവനെ ചേർത്തുകൊണ്ടു അവന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പിന്നെ അനുവദിച്ചില്ല. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചുകൊണ്ട് അവനുമായി സഖ്യത ചെയ്തു. യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അരും തന്റെ വസ്ത്രവും ആളും വില്ലും മരക്കച്ചയും ദാവീദിന് കൊടുത്തു. ശൗൽ അയക്കുന്നിടത്തൊക്കെയും ദാവീദ് പോയി കാര്യാളികളെ വിവേകത്തോടെ നടത്തും. അതുകൊണ്ട് ശൗൽ അവനെ പടജനത്തിന് മേധാവിയാക്കി. ഇത് സർവജനത്തിനും ശൗലിന്റെ ഭൃത്യന്മാർക്കും ബോധിച്ചു. ദാവീദ് ഫിലിസ്ത്യനെ സംഹരിച്ച ശേഷം അവൻ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ നിന്നൊക്കെയും സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തും കൊണ്ട് തപ്പും തമ്പുരുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റ് ചെന്നു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രിയ ഗാനമായി പ്രതിഗാനമായി ശൗൽ ആയിരത്തെ കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവന് അനിഷ്ടമായി. അവൻ ദാവീദിനെ 10,000 കൊടുത്തു എന്നും 1,000 മാത്രമേ തന്നുള്ളൂ എന്നും ഇനി രാജ്യത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്നു അവൻ പറഞ്ഞു. അന്ന് മുതൽ ശൗലിന്റെ ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. പിറ്റേന്നാൾ ദാവീദിന്റെ പക്കൽ നിന്നുള്ള ഒരു ദുരാത്മാവ് ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ഒരു ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു. ദാവീദോ പതിവ് പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. ശൗലിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചീറോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചുകൊണ്ട് ശർക്കുന്തം ചാടി. എന്നാൽ ദാവീദ് രണ്ട് പ്രാവശ്യം എന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടു മാറുകയും ചെയ്തുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് ശൗൽ അവനെ തന്റെ അടുക്കൽ നിന്ന് മാറ്റി സഹസ്രാധിപനാക്കി. അങ്ങനെ അവൻ ജനത്തിന് നായകനായി പെരുമാറിപ്പോന്നു. ദാവീദ് തന്റെ എല്ലാ വഴികളും വിവേകത്തോടെ നടന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ ഏറ്റവും വിവേകത്തോടെ നടക്കുന്നുവെന്ന് ശൗൽ കണ്ടിട്ട് അവങ്കൽ ആശങ്കിതനായിത്തീർന്നു. എന്നാൽ ദാവീദ് ഇസ്രായേലിനും യഹൂദയ്ക്കും നായകനായി പെരുമാറിയത് കൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. അനന്തരം ശൗൽ ദാവീദിനോട്, എന്റെ മൂത്ത മകൻ നേരമുണ്ടല്ലോ, ഞാൻ അവളെ മുത്തമകൾ മരവുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും. സുരനായി, എനിക്ക് വേണ്ടി യഹോയുടെ യുദ്ധത്തിൽ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എന്റെ കൈയല്ല, ഫിലിസ്തീയുടെ കൈ അവരുടെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്ന് ശൗൽ വിചാരിച്ചു. ദാവീദ് ശൗലിനോട്, രാജാവിന്റെ മരുമകനായിരിക്കാൻ ഞാൻ ഇസ്രായേലിൽ എന്റെ അസ്മാദികളും എന്റെ പിതൃഭവനവും എന്തുള്ളൂ എന്ന് പറഞ്ഞു. ശൗലിന്റെ മകളായ മേരബിനെ ദാവീദിന് കൊടുക്കേണ്ടതായിരുന്ന സമയത്ത് അവളെ നെഹിത്യനായ അദ്രിയേലിന് ഭാര്യയായി കൊടുത്തു. ശൗലിന്റെ മകളായ മീഖലോ ദാവീദിനെ സ്നേഹിച്ചു. അത് ശൗലിനെ കിട്ടി. കാര്യം അവൻ ഇഷ്ടമായി. അവൾ അവനെ ഒരു കണിയായി ചെയ്യേണ്ടതിനും ഫിലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴ്ക്കേണ്ടതിനും ഞാൻ അവളെ അവന് കൊടുക്കുമെന്ന് ശൗൽ വിചാരിച്ചു ദാവീദിനോട്. നീ രണ്ട് പ്രാവശ്യം എനിക്ക് ഒരു മരുമകനായി തീരണം എന്ന് പറഞ്ഞു. പിന്നെ ശൗൽ തന്റെ ഭൃത്യന്മാരോട്, നിങ്ങൾ സ്വകാര്യമായി ദാവീദിനോട് സംസാരിച്ച് ഇതാ രാജാവിന് നിന്നെ പ്രിയമാകുന്നു, അവന്റെ ഭൃത്യന്മാർ ഒക്കെയും നിന്നെ സ്നേഹിക്കുന്നു, ആകിയാൽ നീ രാജാവിന്റെ മരുമകനായി തീരണം എന്ന് പറയുവീനെന്ന് കൽപ്പിച്ചു. ശൗലിന്റെ ഭൃത്യന്മാർ ആ വാക്ക് ദാവീദിനോട് പറഞ്ഞാറേ, ദാവീദ് രാജാവിന്റെ മരുമകനാകുന്നത് അല്പകാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഞാൻ ദരിദ്രനും എളിയവനുമാകുന്നു എന്ന് പറഞ്ഞു. ശൗലിന്റെ ഭൃത്യന്മാർ ദാവീദ് ഇപ്രകാരം പറയുന്നു എന്ന് ബോധിപ്പിച്ചു. അതിന് ശൗൽ രാജാവിന്റെ ശത്രുക്കൾക്ക് പ്രതികാരമാകുവാൻ തക്കവണ്ണം ഫിലിസ്ത്യരുടെ 100 അഗ്നിചർമ്മമല്ലാതെ രാജാവ് യാതൊരു സ്ത്രീധനവും ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ നിങ്ങൾ ദാവീദിനോട് പറയണം എന്ന് കൽപ്പിച്ചു. ഫിലിസ്ത്യരുടെ കയ്യാൽ ദാവീദിനെ വീഴുമാറാക്കേണ്ടതിന് ശൗൽ കരുതിയിരുന്നു. ഭൃത്യന്മാർ ദാവീദിനോട് ഈ കാക്ക് അറിയിച്ചപ്പോൾ രാജാവിന്റെ മരുമകനാകുവാൻ ദാവീദിന് സന്തോഷമായി. അവധി കഴിയുന്നതിന് മുമ്പ് ദാവീദും അവന്റെ ആളുകളും പുറപ്പെട്ട് ഫിലിസ്ത്യരിൽ 200 പേരെ കൊന്നു. അവരുടെ അഗ്രചർമ്മം കൊണ്ടുവന്നു. താൻ രാജാവിന്റെ മരുമകനാകേണ്ടതിന് രാജാവിന് എണ്ണം കൊടുത്തു. ശൗൽ തന്റെ മകളായ മീഖലിനെ അവന് ഭാര്യയായി കൊടുത്തു. യഹോവ ദാവീദിനോടുകൂടെ ഉണ്ടെന്നും ശൗലിന്റെ മകളായ മീഖൽ അവനെ സ്നേഹിച്ചുവെന്നും ശൗൽ കണ്ടറിഞ്ഞപ്പോൾ ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. ശൗൽ ദാവീദിന്റെ നിത്യശത്രുവായി തീർന്നു. എന്നാൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോഴൊക്കെയും ദാവീദ് ശൗലിന്റെ സഹപുത്രന്മാരെക്കാളും കൃതാർത്ഥനായിരുന്നു. അവൻ വേറെ വിസ്തൃതമായി തീർന്നു. അനന്തരം ശൗൽ തന്റെ മകനായ യോനാഥാനോടും സകല ഭൃത്യന്മാരോടും ദാവീദിനെ കൊല്ലണം എന്ന് കൽപ്പിച്ചു. എങ്കിലും ശൗലിന്റെ മകനായ യോനാഥാനെ ദാവീദിനോട് വളരെ ഇഷ്ടമായിരുന്നതുകൊണ്ട് യോനാഥാൻ ദാവീദിനോട്, എന്റെ അപ്പനായ ശൗൽ നിന്നെ കൊല്ലുവാൻ നോക്കുന്നു, ആകിയാൽ നീ രാവിലെ സൂക്ഷിച്ച് ഗൂഢമായ ഒരു സ്ഥലത്ത് ഒളിച്ചു പാർക്കാം. ഞാൻ പുറപ്പെട്ട് നീ ഇരിക്കുന്ന വയലിൽ എന്റെ അപ്പന്റെ അടുക്കൽ നിന്നെ കുറിച്ച് എന്റെ അപ്പനോട് സംസാരിക്കും. ഞാൻ ഗ്രഹിക്കുന്നത് നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാൻ തന്റെ അപ്പനായ ശൗലിനോട് ദാവീദിനെ കുറിച്ച് ഗുണമായി സംസാരിച്ചു പറഞ്ഞത്, രാജാവ് തന്റെ വൃദ്ധനായ ദാവീദിനോട് ദോഷം ചെയ്യരുതേ, അവൻ നിന്നോട് ദോഷം ചെയ്തിട്ടില്ല. അവന്റെ പ്രതികൾ നിനക്ക് ഏറ്റവും ഗുണകരമായി തീർന്നിട്ടേ ഉള്ളൂ. അവൻ തന്റെ ജീവനെ ഉപേക്ഷിച്ചുകൊണ്ടല്ലോ ഈ ഫിലിസ്ത്യനെ സംഹരിക്കുകയും അങ്ങനെ ഇസ്രായേലിനും വലിയൊരു രക്ഷ വരുത്തുകയും ചെയ്തത്. നീ അത് കണ്ട് സന്തോഷിച്ചുവാകിയാൽ നീ വെറുതെ ദാവീദിനെ കൊന്നു കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നതെന്തിന്? യോനാഥാന്റെ വാക്ക് കേട്ട് യഹോവയോട് ഞാൻ അവനെ കൊല്ലുകയില്ല എന്ന് ശൗൽ സത്യം ചെയ്തു. പിന്നെ യോനാഥാൻ ദാവീദിനെ വിളിച്ച് കാര്യമെല്ലാം അറിയിച്ചു. യോനാഥാൻ ദാവീദിനെ ശൗലിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ മുമ്പിലെത്തിയ പോലെ അവന്റെ സന്നിധിയിൽ നിൽക്കുകയും ചെയ്തു. പിന്നെയും യുദ്ധമുണ്ടായാറേ ദാവീദ് പുറപ്പെട്ട് ഫിലിസ്ത്യരോട് പടവെട്ടി അവരെ കഠിനമായി തോൽപ്പിച്ചു. അവർ അവന്റെ മുമ്പിൽ നിന്നോടി. യഹോവയുടെ പക്കൽ നിന്ന് ഒരു ആത്മാവ് പിന്നെയും ശൗലിന്റെ മേൽ വന്നു. അവൻ കയ്യിൽ കുന്തവും പിടിച്ചു രമനീതിരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. അവനോ ശൗലിന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. കുന്തം ചുവരിൽ തറച്ചു ദാവീദ് രാത്രിയിൽ തന്നെ ഓടിപ്പോയി രക്ഷപ്പെട്ടു. ദാവീദിനെ കാത്തുനിന്ന് രാവിലെ കൊന്നുകളയാണ്ടെ ശൗൽ അവന്റെ വീട്ടിലേക്ക് ദൂതന്മാരെ അയച്ചു. ദാവീദിന്റെ ഭാര്യയെ മിക്കവനോട്, ഈ രാത്രിയിൽ നിന്റെ ജീവനെ രക്ഷിച്ചുകൊണ്ടില്ലെങ്കിൽ നാളെ നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ മീഖൽ ദാവീദിനെ കിളിവാതിൽ കുടിയിറക്കി വിട്ടു. അവൻ ഓടിപ്പോയി രക്ഷപ്പെട്ടു. മീഖൽ ഒരു ബിംബമെടുത്ത് കട്ടിൽമേൽ കിടത്തി. അതിന്റെ തലയ്ക്ക് കോലാട്ടു രോമം കൊണ്ടുള്ള മുടിയും ഇട്ട ഒരു വസ്ത്രം കൊണ്ട് പതപ്പിച്ചു. ദാവീദിനെ പിടിപ്പാൻ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ ദീനമായി കിടക്കുന്നുവെന്ന് അവൾ പറഞ്ഞു. എന്നാറേ ശൗൽ, ഞാൻ അവനെ കൊല്ലേണ്ടതിനെ കിടക്കിയോടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് കൽപ്പിച്ചു. ദാവീദിനെ ചെന്ന് നോക്കുവീൻ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ ചെന്നപ്പോൾ കട്ടിൽമേൽ ഒരു ബിംബം തലയ്ക്ക് കോലാട്ടു രോമം കൊണ്ട് ഒരു മുടിയുമായി കിടക്കുന്നത് കണ്ടു. എന്നാറേ ശൗൽ മീഖലിനോട്, നീ ഇങ്ങനെ എന്നെ ചതിക്കുകയും എന്റെ ശത്രു ചാടി പോവാൻ അവനെ വിട്ടയക്കുകയും ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന്, എന്നെ വിട്ടയക്കല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന് എന്നേക്കാൾ സൗരനോട് പറഞ്ഞു. ദൈവമേ പൂജനയ്ക്ക് യോഗ്യമാകുന്നു പറഞ്ഞു.
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവസമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ചാനേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാനും ദൈവശബ്ദം കേൾപ്പാനും ഒരിക്കൽ കൂടെ നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന ഈ മൂല്യമേറിയ നിമിഷം നമുക്ക് ദാനമായി തന്ന ദൈവത്തെ ഭക്തിയോടുകൂടി ആരാധിക്കുകയും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സ്വയം സമർപ്പിക്കുകയും ചെയ്യാം. സമർപ്പിക്കുന്ന ഈ ഗീതങ്ങളും ആരാധനകളും അപേക്ഷകളും ഒക്കെ തമ്പുരാന്റെ സന്നിധിയിൽ ശ്രേഷ്ഠവും സ്വീകാര്യോഗ്യവുമായ കാഴ്ചകളായി ഭവിപ്പാൻ തക്കവണ്ണം ദൈവങ്ങളുടെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കാളികളാകാം. ഈ പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന എല്ലാ പിതാക്കന്മാരെയും വളരെ ഭക്തിപൂർവ്വം ഈ സമയത്ത് സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന പന്നിയ മാമനച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ടും സ്നേഹമായിട്ടും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 17-ാമത്തെ ഏറ്റവും സുപരിചിതമായ ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാദി രാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. സുവിശേഷ ഗീതങ്ങളിലെ 17-ാമത്തെ ഗീതം, ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ലോകവുമ്പാകെ സാക്ഷ്യപ്പെടുത്തണം എന്റെ ഉള്ളിൽ തമ്പുരാൻ വസിക്കുന്നതാണ്, എന്റെ ഉള്ളിൽ തമ്പുരാൻ ഉണ്ടാവുന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമാർന്ന നിമിഷം. വീണ്ടും ആ നിമിഷത്തിന്റെ മഹത്വം മനസ്സിലാക്കി ആ പാതയിൽ മുന്നേറുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്ന ഈ ഗീതം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷിക്കുന്ന 17-ാമത്തെ ഗീതം.
സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നു സ്തുതിച്ചിടുവിൻ യേശു രാജാദി രാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവ് എന്നെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവ് ആ
യോഗ്യതയുള്ളതും കുറ്റം കൂടാത്തതുമായ സ്തുതി നിനക്കും തന്നിൽ നിന്ന് നീ പുറപ്പെടുന്ന പിതാവിനും തന്നോട് നീ സമനായിരിക്കുകയും തന്നിൽ നിന്ന് നീ എടുക്കുകയും ചെയ്യുന്ന പുത്രനും ഇവിടെയും രണ്ട് ലോകങ്ങളിലും ഞങ്ങൾ കരയേറ്റുവാനായി നീ ആരാകുന്നുവെന്ന് ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ആമേൻ.
ത്രിയേക ദൈവത്തിന്റെ ഗുരുതര നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, നമുക്ക് ഒരിക്കൽ കൂടി വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവശബ്ദം കേൾപ്പാനും പ്രാർത്ഥിക്കാനും നമ്മുടെ അപേക്ഷകളെയൊക്കെ പങ്കുവെക്കുവാനും നമ്മുടെ മനസ്സിനെ അവന്റെ ക്രൂശിന്റെ ചോട്ടിൽ ഒരേപോലെ സമർപ്പിക്കുവാനും ഒക്കെ ഇടയാക്കി തന്ന ദൈവത്തെ വീണ്ടും നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. പരിശുദ്ധ സഭ മുഴുവൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഉറപ്പിച്ചതുപോലെ ഔദ്യോഗികമായി നമ്മൾ ആരാധിക്കുന്ന ഒരു നോമ്പല്ലെങ്കിൽ പോലും ആളുകളുടെ താല്പര്യം അനുസരിച്ച് സഭ മുഴുവൻ ഇട്ട നോമ്പിൽ കൂടി കടന്നു പോകുന്ന ദിനങ്ങളാണ്. ദൈവമാതാവിന്റെ മധ്യസ്ഥത ഒരിക്കൽ കൂടി നമുക്ക് ലഭിക്കത്തക്ക ഓണം സഭ ഒട്ടാകെ ശ്രദ്ധയോടുകൂടി ഈ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഈ ഒരു നോമ്പില് മുഴുകിയിരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവമാതാവിന്റെ മധ്യസ്ഥത അതർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മാതാവ് ആർജിച്ചെടുത്തിട്ടുള്ള ജീവിത നന്മകളുടെ നല്ല ഫലങ്ങളെ നമ്മളിൽ കൂടിയും രൂപാന്തരപ്പെടുത്തി പരിവേശിപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങനെ മാതാവിനെ പോലെ എളിമയും താഴ്മയും ജീവിത വിശുദ്ധിയും നല്ല മാതൃകാപരമായ അനുഷ്ഠാനപരമായ ജീവിത നന്മയിലേക്ക് ഒക്കെ ഈ മാതാവിന്റെ ജീവിതം നമ്മളിലും പരിവേശിപ്പിക്കുവാൻ ഈ നോമ്പ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആമുഖത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ തിരുവചനാധ്യാനം നിർവഹിക്കാൻ തക്കവണ്ണം തീരുമാനിച്ച അഭിയുന്ന തിരുമനസ്സുകൊണ്ടാണ് തിരുമനി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ഇന്നത്തെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനും അതുപോലെ പ്രസംഗിക്കാനും ഒക്കെ. കാരണം ഈ ഒരു ശുശ്രൂഷയെ തിരുമനി വളരെ സ്നേഹിക്കുകയും അത് നല്ല രീതിയിൽ തിരുമനി അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുള്ള സംശയമൊന്നുമില്ല. എന്നാൽ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യം തിരുമനിക്ക് വന്നതുകൊണ്ട് ഒന്ന് രണ്ടാളുകൾ പ്രത്യേകമായിട്ട് തിരുമനിയെ കാണുവാനും സംസാരിക്കുവാനും പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളായതുകൊണ്ട് പെട്ടെന്ന് തിരുമനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നതായിട്ട് ഇപ്പോഴും അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് മറ്റാരെയും പ്രസംഗിക്കാൻ പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ട് ഞാൻ തന്നെ പറയാമെന്നുള്ള ഒരു ചിന്തയിലാണ്. പിന്നെ പ്രിയപ്പെട്ട ഐസഗജിനും ഉണ്ട്, എൻ്റെ ഭാഗ്യ അച്ഛനും എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു പാട്ട് പാടും, അതിനുശേഷം നമുക്ക് തിരുവചന ധ്യാനത്തിൽ നിന്ന് സംഖ്യാവുന്നതാണ്. സുവിശേഷ ഗീതങ്ങളിലെ സുപരിചിതമായ 122-ാമത്തെ ഗീതം 122-ാമത്തെ ഗീതം പാടി പ്രകൃതിയിടാം ദേവദേവനെ പുതിയതാ കൃപകളോടെ എന്നാരംഭിക്കുന്ന ആ മനോഹരമായ ഗീതം ദൈവവാസം അർപ്പിച്ചുകൊണ്ട് തുറന്ന ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം.
പാടി പ്രകൃതിയിടാം ദേവദേവനെ Yeah.
ായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്നൊരവസ് അസൗകര്യം തിരുമേനി എന്നോട് അറിയുകയുണ്ടായത്. അങ്ങനെ പെട്ടെന്നൊരു തിരുമേനി അസൗകര്യം പറയുമ്പോൾ ഉടനെ പ്രസംഗിക്കത്തക്കാനുള്ള പാണ്ഡിത്യമൊന്നും ഇല്ല എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വലിയ ആഴമായ ആശയങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. മാത്രമല്ല സാധാരണ പെട്ടെന്ന് ആരും ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ ആശ്രയിക്കുന്നത് പ്രിയപ്പെട്ട ഐസക്കച്ചനെയാണ്. കാരണം ഐസക്കച്ചൻ ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും എന്റെ അറിവിന്റെ ഭണ്ഡാരമായതുകൊണ്ട് വാ തുറന്നാല് ആളുകൾക്ക് കൃത്യമായ രീതിയിൽ നല്ല ആശയങ്ങളെ പറഞ്ഞു തരാനുള്ള കഴിവൊക്കെ അച്ഛനുണ്ട്. പക്ഷെങ്കിലും അച്ഛന് ഈ ഒരു സമയങ്ങളിൽ ഒരുപാട് തിരക്കിട്ട നിമിഷങ്ങളാണ്. അച്ഛന്റെ പള്ളിയിൽ ഈ ഞായറാഴ്ച ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കായതുകൊണ്ട് ഞാൻ അച്ഛനെ ഉപദ്രവിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അച്ഛന് ഈ ഒരു ശുശ്രൂഷയില് എനിക്ക് അധികം പറയാനില്ലാത്തത് കൊണ്ട് ബാക്കി അച്ഛനത് കണ്ടിന്യൂ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ സമയത്ത് ഞാൻ ഇരിക്കുന്നത്. വളരെ സുപരിചിതമായ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നത് വിശുദ്ധ ലൂക്കോസിനു ശേഷം 11:9 വാക്യം, 9-10 വാക്യം. നമ്മൾ കഴിഞ്ഞ 2 മുമ്പ് പള്ളിയിൽ ആരാധനയിൽ നമ്മൾ വായിച്ച ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സുപരിചിതവും പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് നമ്മൾ കേട്ടത് കൊണ്ട് നമുക്ക് ഈ വാചകത്തെ പറ്റി അല്ലെങ്കിൽ വാക്യത്തെ പറ്റി വളരെ ആഴമായി അറിയാം. ഇതിൽ തന്നെയും വളരെ സുപരിചിതമായ വാക്യം ഒരിക്കൽ കൂടി നമ്മൾ ഹൃദയസ്ഥമാകുവാനും ആ വാക്യത്തിന്റെ 12 മേഖലകളെ പറ്റി നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ തക്കോണം ഞാൻ ഈ ഒരു വാക്യം തിരഞ്ഞെടുത്ത് മാത്രമേ ഉള്ളൂ. ശുദ്ധലൂക്കോസിനുശേഷം 11:9 വാക്യം. വ്യാജിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. വ്യാജിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സുപരിചിതമായ ഒരു വാക്യമാണ് ഇത്. ഈ വാക്യം കേട്ടിട്ടില്ലാത്തവരാരും വേദോസം വായിച്ചിട്ടുള്ളവരിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര സുപരിചിതവും അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ളതും അതിനേക്കാളുപരി നമ്മുടെ നെഞ്ചോട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഭാഗമാണ്. ഈ വാക്യത്തിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. നമ്മുടെ കർത്താവിന്റെ ഏറ്റവും പ്രസിദ്ധമായ ദ സർമൺ ഓൺ ദ മൗണ്ട്, പർവ്വത പ്രസംഗത്തിന്റെ അടർത്തിയെടുത്ത പ്രധാന ഭാഗങ്ങളിലെ ഏറ്റവും ഔന്നത്യമുള്ള ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ പ്രാർത്ഥന. തന്റെ മുന്നിൽ വന്ന ഒരുപറ്റൻ ജനതയോട് നിരാശരായ ദുഃഖമനുഭവിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നശിച്ചുപോയ ഒരു കൂട്ടം ആളുകൾക്ക് ശക്തമായ ആത്മീക പ്രേരണ നൽകുന്ന, ജീവിതത്തിൽ ഏത് പ്രതിബന്ധങ്ങളും അതിജീവിക്കത്തക്കവണ്ണം അവരിൽ കൂടുതൽ ആത്മീകമായ ശക്തി ലഭിക്കത്തക്കവണ്ണം, ആത്മീകമായ നിറവ് ലഭിക്കത്തക്കവണ്ണം അവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വാക്യമായത്. വാസ്തവത്തിൽ ഈ വാക്യം അവർക്ക് മാത്രമൊന്നുമല്ല, ഈ ലോകം നിലനിർത്തത്തോളം കാലം സമസ്ത മാനവജാതിയും വളരെ പ്രതീക്ഷയോടുകൂടി പിടിച്ചു നിർത്തുന്ന ഒരു ഭാഗമാണ്. കാരണം മനുഷ്യന് ദൈവത്തിലുള്ളൊരു വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയുമാണല്ലോ അവനെ ധൈര്യമായി നിലനിർത്തുന്നത്. ഏത് പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലും ഏത് നിരാശയുടെ മധ്യത്തിലും ഈ വാക്യം നമ്മളെ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കും. യാചിപ്പിൻ എന്നാൽ നിങ്ങൾ കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. അത്രമാത്രം എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വാക്യമാണത്. എന്നാൽ ഈ വാക്യം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറയാൻ ഇങ്ങനെ ആലോചിച്ച അവസരത്തിൽ തിരിച്ചൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നത്, നമ്മൾ യാചിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കാറുണ്ടോ? അത്ര സംഖ്യയോടെ പറഞ്ഞത്. ഒന്നുകിൽ ഇത് കള്ളത്തരം പറഞ്ഞതായിരിക്കും കർത്താവ് അല്ലേ? അപ്പൊ നിങ്ങൾ അതിലേ പറഞ്ഞോ, ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനിത് പറഞ്ഞ ഉടനെ നിങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്തൊക്കെ കർത്താവ് വെള്ളം പറഞ്ഞല്ലേ. എന്തായാലും ഇത് നമുക്ക് ആ ഒരു പ്രതികരണം നിങ്ങളുടെ ഭാഗത്തു നിന്നും അല്ല എന്റെ മനസ്സിലും അതല്ലേ, നമുക്കങ്ങനെ നമ്മൾ യാചിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കാറൊന്നുമില്ല. യാചിക്കുന്നതെല്ലാം ലഭിക്കും. ഇവിടെ കർത്താവ് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ള പിന്നീട് നമുക്ക് മനസ്സിലാകും. എന്താണ് പലപ്പോഴും നമ്മൾ യാചിക്കുന്നതെല്ലാം കിട്ടാത്തത് എന്നുള്ളത് സ്വാഭാവികമായ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ? എന്താണ് നമുക്ക് യാചിക്കുന്നത്, നമുക്ക് ഒത്തിരി കിട്ടുന്നുണ്ട്, ഇല്ലെന്നൊന്നും നമുക്ക് യാചിക്കുന്ന മിക്കാറൊക്കെ കിട്ടാറുണ്ട്. ഒരു 90% 100% യാചിക്കുമ്പോൾ ഒരു 80% കിട്ടുന്നുണ്ട്, സംശയമൊന്നും ഇല്ലാത്ത. പിന്നെ ഒരു 20% കിട്ടുന്നില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ഈ നിൽക്കുന്നത് 20%, സംശയമൊന്നുമില്ല. നമ്മളിപ്പൊ യാചിക്കുന്നതും യാചിക്കാത്തതുമായ എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് വേണ്ടത് ലഭിച്ചു കഴിഞ്ഞു. ഞാനും നിങ്ങളും ഒക്കെ ഒരുപക്ഷെ ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ സംബന്ധിക്കുന്നത് പോലും നാം യാചിക്കാതെ ദൈവം തന്ന അനുഗ്രഹങ്ങളുടെ വലിയൊരു തലമാണെന്ന് ശ്രദ്ധയോടെ ചിന്തിക്കുമ്പോഴാണ്. ഒരുപക്ഷെ നമുക്ക് അതിനൊക്കെ ഒരു ആരോഗ്യമില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വരാൻ ഈ പ്രാർത്ഥന സംബന്ധിക്കാനുള്ള ഭാഗ്യം നമുക്കില്ലാതെ പോയായിരുന്നു. എന്നെ കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഫോണിലുണ്ട് അല്ലേ? ഒന്നും അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ വയ്യ, ഇങ്ങനെ കിടക്കുന്ന കിടപ്പിൽ മനസ്വസ്ഥതയോട് കേൾക്കാൻ ദൈവം തന്നൊരു അനുഗ്രഹം തന്നെ വരുതല്ലേ? ബോധത്തോടെ കേട്ട് മനസ്സിലാക്കുവാൻ തക്കവ. അപ്പൊ അത് നമ്മൾ യാചിച്ചിട്ട് കിട്ടുന്നൊന്നുമല്ല, യാചിക്കാതെ ലഭിച്ച നന്മകളാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മുടെ എല്ലാ പ്രശ്നം എന്നറിയാം, ഈ തന്നതൊക്കെ സൗകര്യം പോലെ മറക്കും. തരാത്ത കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഇല്ല എന്നൊക്കെ വിളിച്ച് പറയുന്ന ഒരു സ്വഭാവമാണ് ഈ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളിലും ഒക്കെ. അതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞോട്ടെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സാധനം ലഭിക്കണമെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു കടയിൽ ഒരു സാധനം വാങ്ങിക്കാൻ പോവാം അല്ലേ? കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു കടയിൽ ചെന്ന് സാധനം എടുക്കുന്നു, സാധനം വാങ്ങിക്കുന്നു. അപ്പൊ ഈ കട തരുന്ന കടക്കാരനും വാങ്ങിക്കുന്നതും നിങ്ങളും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു കണ്ണിയുണ്ട്. എന്താ കണ്ണി എന്ന് പറയുന്നത്? സ്നേഹമാണ്, സ്നേഹമുള്ള തോന്നുന്നു കാണാൻ സാധനം തരുന്നത്. പിന്നെ പണമാണ് അല്ലേ? എന്റെ പണമാണ്, സംശയമില്ല. അപ്പൊ ഈ കൊടുക്കുന്നവനെയും വാങ്ങിക്കുന്നവനെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു ഘടകമാണ് പണം. അപ്പൊ ഈ നൽകുന്ന ദൈവവും വാങ്ങിക്കുന്ന നമ്മളെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു കണ്ണിയുണ്ട്. ഈ കണ്ണിയാണ് ആരാധന. ഇപ്പൊ തരുന്ന ദൈവവും വാങ്ങിക്കുന്ന മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഈ ഒരു കണ്ണി സുദൃഢമാകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചോദിക്കുമ്പോഴൊക്കെ വേണ്ടത് ലഭിക്കുന്നത്. ആ ബന്ധം ദൃഢമാകാത്തിടത്തോളം കാലം നമുക്ക് അധികമൊന്നും നന്മ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നൊന്നും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ കൊടുക്കുന്നവനും വാങ്ങിക്കുന്നവനും തമ്മിലുള്ളൊരു ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ആ ഒരു ബന്ധം എന്നിലും നിങ്ങളിലും എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തുക. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ, സംശയമൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ഒക്കെ പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ നമ്മുടെ ഒക്കെ പ്രാർത്ഥനയിൽ ഈ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ ആത്മീയ ബന്ധം നിലനിർത്തുന്ന ഒരു പ്രാർത്ഥനയാണോ എന്നുള്ളത് നമ്മുടെ സംശയമാണ്. കാരണം നമ്മുടെ പ്രാർത്ഥനകൾ മാത്രം ഇവിടെ കർത്താവ് പറഞ്ഞ് യാചിക്കുക, അന്വേഷിക്കുക, യാചിക്കുക എന്നുള്ളത് എന്ത് യാതിനെയാണെന്നുള്ളത് അവസാനം ഞാൻ പറയാം. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു അല്ലെ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ തരുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഒരു ഒരു പ്രത്യേക സ്ഥലത്ത് കർത്താവിനെ കൂടെ കരുതിയിരിക്കുക. വന്നു വന്ന് പള്ളി വന്നാലും എവിടെ വന്നാലും കർത്താവ് ഈ നമ്മുടെ ഈ യാതന കേട്ട് മടുത്തിരിക്കുകയാണ്. തരാൻ മടിയുള്ളവനായിട്ടല്ല, എങ്കിലും ദൈവം നമ്മുടെ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മറ്റൊരു അവസ്ഥയുണ്ട്. നമുക്കറിയാം ഈ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പൂർവ്വപിതാക്കന്മാർ അബ്രഹാം ആണെങ്കിലും ഇസ്ഹാഖ് ആണെങ്കിലും യാക്കോബ് ആണെങ്കിലും അല്ലെങ്കിൽ മോശ ഇവരുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകം നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഇവരെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തോട് പലതും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ ദൈവത്തോട് ചോദിക്കുന്നതിനൊക്കെ മുമ്പ് ഇവർ ദൈവവുമായിട്ട് ബന്ധം നിലനിർത്താനായിട്ട് ആദ്യം ചെയ്യുന്ന സംഗതിയുണ്ട്. ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട്, വായിക്കുമ്പോഴൊക്കെ നമ്മൾ കാണാം. യാക്കോബ് സ്വപ്നം കണ്ട് ഉറക്കമുണർന്നു. അവൻ ആദ്യം ചെയ്തത് അവൻ ഉറങ്ങാനായിട്ട് തലേണയായിട്ട് വെച്ചിരിക്കുന്ന കല്ലെടുത്ത് അവിടെ മുമ്പാകെ വെച്ചുകൊണ്ട് ദൈവത്തിന് ആരാധന അർപ്പിച്ചു. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നോഹ പട്ടണത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആദ്യം ചെയ്തത് എന്താ, തന്റെ മക്കളെ മരുമക്കളെല്ലാം കൂട്ടി ദൈവത്തിന് ആരാധന കഴിച്ചു. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം ഹാബേലിന്റെ പ്രവർത്തനം മൂലം നമ്മൾ കാണുന്ന ഒരു സംഗതിയുണ്ട്. ഈ ദൈവത്തിന് ആരാധന കഴിക്കുക എന്ന് പറയുന്ന വലിയൊരു സംഗതിയുണ്ട്. ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയും സമർപ്പിക്കുമ്പോഴാണ് ഒരു മനുഷ്യനും ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധം, സുദൃഢമായ ബന്ധം നിലനിർത്തുന്നത്. യാക്കോബിനെ പറ്റി പറയുന്നുണ്ടല്ലോ, യാക്കോബ് ശരീരം ക്ഷീണിച്ച സമയത്ത് പോലും അവന് കയ്യിലിരിക്കുന്ന വടിയും പിടിച്ചുകൊണ്ട് പിറ്റിയിൽ ചാരിരുന്നുകൊണ്ട് ദൈവത്തെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. സ്വന്തം ശരീരം ശേഷിച്ചിട്ടും താൻ ചാരിരുന്നുകൊണ്ട് പിറ്റിയെ ചാരിരുന്നുകൊണ്ട് ദൈവത്തെ നമസ്കരിച്ചു ആരാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ആരാധന എന്ന് പറഞ്ഞൊരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ ഈ വാക്യം നമ്മളൊക്കെ പലപ്പോഴും എടുത്ത് ഉപയോഗിക്കുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ലോകത്തിൽ ജീവിക്കാൻ ചില സാധ്യതകൾ നേടുന്ന ഒരു സംഗതിയായിട്ട് ദൈവവുമായിട്ട് ബന്ധം നിലനിൽക്കുമ്പോൾ അതല്ല, അതിനപ്പുറമായ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മഹത്വം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥന മറ്റൊരു തലങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് പലപ്പോഴും നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളിൽ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വലിയ പ്രസക്തി ഒന്നുമില്ല. നമ്മുടെ ദൈവത്തോട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. പക്ഷെ നമ്മൾ ആരെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെ പറ്റി എന്തെന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയും ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ തന്നെ പരിവപ്പെടാറുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഇഷ്ടങ്ങളിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് എന്ത് പ്രസക്തി ഉണ്ടെന്നുള്ളത് ചിന്തിക്കേണ്ടത്. എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാം, നമ്മുടെ ഇഷ്ടത്തിന്റെ നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം അന്നേരത്തെ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ്. എന്തുമായിക്കോട്ടെ, ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഭാവിയിൽ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ പോലും അന്നേരത്തെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ദൈവം ഒരിക്കലും നമ്മുടെ അന്നേരത്തെ ഇഷ്ടത്തെ അനുസരിച്ചല്ല ദൈവം തരുന്ന നന്മകളൊക്കെ, ദൈവം തരുന്ന നന്മകളൊക്കെ നമ്മൾ നിത്യമായ സന്തോഷം ഉണ്ടാകുവാനും അല്ലെങ്കിൽ ദൈവത്തെ മറക്കാതിരിക്കുവാനും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അപകടമാകാതിരിക്കാനുള്ള ആ നന്മയെ മുൻനിർത്തിയ പലപ്പോഴും ദൈവം നമ്മുടെ അനുഗ്രഹങ്ങളെ നൽകാറുള്ളതെന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ്. നമ്മളെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയും പറയുന്നതൊക്കെ അന്നേരത്തെ എനിക്ക് അപ്പോഴത്തെ ചില സന്തോഷം ഉണ്ടാകണം, അപ്പോൾ ചില ഇത് ലഭിക്കണം, ഇങ്ങനെ ലഭിക്കണം എന്നുള്ളതാണ്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നതല്ല. പ്രത്യേകിച്ച് ഈ മലയാളിയെ ഒരുപാട് പേടിയാണ് കർത്താവിനെ നൽകിയിട്ടുള്ളത്. കാരണം വേണ്ടിയതും വേണ്ടാത്തതെല്ലാം ചോദിക്കുന്ന ആളുകളാണ് മലയാളികൾ. ഒരിക്കല് ഒരു ദരിദ്രനായ മലയാളി ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ദരിദ്രനായ മലയാളിയുടെ കാര്യമാണ്. ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി ഉണ്ടായപ്പോൾ ഇങ്ങനെ നിരന്തരം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്റെ പട്ടിണി മാറ്റണമേ, അത് മാറ്റണം മാറ്റണേ, എല്ലാം ഇങ്ങനെ കുറെ നാള് പ്രാർത്ഥിക്കുന്നതല്ലേ, ദൈവം പ്രാർത്ഥന കേൾക്കുമല്ലോ. ദൈവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവരോട് ചോദിച്ചു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിന്റെ ജീവിതത്തിന്റെ ദുരിതങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, ഒരു അപേക്ഷ മാത്രം എന്നാൽ ചോദിക്കാം, അധികം ചോദിക്കരുത്, കാരണം ഈ ഭൂമിയിൽ കോടാനുകോടി ജനങ്ങളുണ്ട്, എനിക്ക് എല്ലാവരുടെയും അപേക്ഷകൾ നിറവേറ്റേണ്ടതാണ്, അതുകൊണ്ട് ഒന്ന് മാത്രം നീ ചോദിക്കാവൂ, ആ ഒന്നുകൊണ്ട് നീ തൃപ്തിപ്പെടണം, അപ്പൊ നിനക്ക് ആലോചിക്കാൻ സമയം തരാം എന്ന് പറഞ്ഞു. ആലോചിച്ചു ഒരുപാട്, ഞാൻ ആലോചിച്ചു എന്ത് ചോദിക്കണം, ഒരുപാട് പണം ചോദിച്ചേക്കാം, പണം ചോദിക്കണം എന്ന് വിചാരിച്ചു പിന്നീട് മനസ്സിലായാണ്, ഈ പണം ഉണ്ടായിട്ട് കാര്യമില്ല, ദീർഘായുസ് അല്ലെ പിന്നെ പണം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, കാരണം പണവും കിട്ടി അപ്പം തന്നെ ചത്തുപോയാൽ ചോദിച്ചു, പിന്നെ പണം കിട്ടിയിട്ട് കാര്യമില്ല, അല്ല പിന്നെ ദീർഘായുസ് ചോദിച്ചാലോ, പണമില്ലാതെ ദീർഘായുസിന്റെ വല്ല കാര്യമുണ്ട്, ജീവിതം മുഴുവൻ ഇങ്ങനെ ദുരിതം അനുഭവിക്കുക എന്നുള്ളതല്ലാതെ. പിന്നെ സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടിയാൽ നല്ലതാണല്ലേ, പക്ഷെ സ്വസ്ഥതരുതാത്തരാത്ത ഭാര്യയാണല്ലോ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ, അതും ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ആലോചിച്ചു, പക്ഷെ ഒന്ന് ചോദിക്കുമ്പോൾ ഒന്നൊത്തു വരത്തില്ല. അവസാനം അവൻ ഒറ്റ കാര്യം ചോദിച്ചു, അത് വലിയ ചോദ്യമായിരുന്നു. ആ ചോദിച്ച ദൈവമേ, എനിക്ക് കിട്ടാൻ പോകുന്ന 10 ഏക്കറിന്റെ മധ്യത്തിൽ നിൽക്കുന്ന 5.5 വീടിന്റെ മുമ്പിൽ ഉള്ള ഏറ്റവും വില കൂടിയ ബെൻസിന്റെ കാറിലിരിക്കുന്ന എന്റെ സുന്ദരിയായ ഭാര്യയുടെ കയ്യിൽ ഉറങ്ങുന്ന കുഞ്ഞിന്റെ 10 പവനുള്ള ഡയമണ്ട് മാല കാണാനുള്ള കാഴ്ച എന്റെ അമ്മയായ അമ്മയ്ക്ക് കൊടുക്കണമേ. ദൈവം പകച്ചു പോയതാണ്. ഒറ്റ ചോദ്യത്തിലെല്ലാം കിട്ടി. അപ്പൊ ദൈവത്തെ പോലും പേടിപ്പിക്കുന്ന ഭക്തരാ ഞാൻ നിങ്ങളും ഒക്കെ. അപ്പൊ നമ്മളൊക്കെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ എല്ലാം ഈ സ്വാർത്ഥപരമായിട്ടുള്ള ആഗ്രഹങ്ങളും എന്റേതായ ഇഷ്ടങ്ങളും നിലനിൽക്കുക. പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളിൽ ദൈവത്തിന്റെ ഇഷ്ടം നിലനിൽക്കുന്നില്ലെന്ന് പറയാൻ ഈ ഒരു നമുക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സംഗതി അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ് അത്. ആ ഒരു പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ ഫലവത്താകത്തില്ല, ആ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ നന്മയുള്ളതാകത്തില്ല. അതുകൊണ്ട് ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനും അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിയുവാനും അതനുസരിച്ച് ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. മൂന്നാമതായിട്ട് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നൈമിഷികമായ സന്തോഷം നൽകുന്ന പ്രാർത്ഥനകളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. നമ്മുടെ ഈ പ്രാർത്ഥനയെ പറ്റിയൊക്കെ ഉള്ളൊരു നമ്മുടെ പ്രശ്നമാണെന്നറിയാം. ഈ വളരെ ചെറുപ്പം മുതലേ നമ്മളൊന്നും നമ്മുടെ പ്രാർത്ഥനകളിൽ എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ച് ശീലിച്ചിട്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന സംഗതി? സമാധാനം അല്ലേ? സത്യമാണ്, അത് കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മളെ വാസ്തവത്തിൽ നമ്മളെ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പലതും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കിട്ടുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിത്യമായ സന്തോഷം നൽകുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവം എനിക്ക് നല്ലൊരു വീട് തരണമായി അല്ലെ, നമ്മുടെയൊക്കെ ആഗ്രഹം സ്വാഭാവികമാണ്. ആ ആഗ്രഹത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ വീട്ടിൽ താമസിച്ചിട്ട് ഒറ്റക്കാലം കഴിയുമ്പോഴത്തേക്ക് ആ വീട്ടിലുള്ളവർ തമ്മിൽ യാതൊരു സന്തോഷവും ഇല്ലെങ്കിൽ ആ വീട്ടിൽ ജീവിക്കാൻ തോന്നും? തോന്നത്തില്ല. അന്നേരം നിങ്ങൾ പറയും ഓ ഇതിലും നല്ലത് പണ്ട് ആ ഒരു ഓലപ്പതി ഇട്ടിരിക്കുന്ന ചാണകത്തറ മാനേജർ തറയായിരുന്നു, അവിടെ സ്വന്തം അല്ലെ സമാധാനമായിട്ട് വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങാമായിരുന്നു എന്ന് പറയും. അപ്പൊ വലിയ വീട് നമുക്ക് സന്തോഷം നൽകുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കാറ് വാങ്ങിച്ചു, ഈ കാറ് വാങ്ങിച്ച് നല്ല കൂടിയ കാറ് വാങ്ങിക്കും, പക്ഷെ അതിനകത്ത് ഒരുപാട് മെയിൻ്റനൻസ് വരുമ്പോൾ ആ കാറ് നമുക്ക് സന്തോഷം നൽകുന്നുണ്ടോ? കുറച്ച് നാളത്തെ കൃത്യം ഉണ്ടാവും അല്ലേ? അപ്പം ഈ സത്യത്തിൽ ആഗ്രഹം ഉണ്ടാകുമ്പോൾ അപ്പൊ നമ്മൾ പറയുന്നത് ഈ ഈ ലോകത്തിലെ ഒന്നും തന്നെ ഏറ്റവും വലുത് മക്കളുണ്ടാകുന്നു. ശരി, മക്കളുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ മക്കൾ വന്നിട്ട് തലതിരിഞ്ഞു പോയാൽ? ശരിക്കും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള മനുഷ്യരുണ്ട്, ദൈവമേ എന്റെ അച്ഛ ഞാൻ മനസ്സ് പറഞ്ഞ് പറയുക ഇങ്ങനെ മക്കൾ ഉണ്ടാകുന്നിരുന്നല്ലോ, എനിക്ക് ഉണ്ടാകാതിരുന്നാലും ഏറ്റവും നല്ലത്. അങ്ങനെ ചിന്തിക്കാൻ മാതാപിതാക്കളുണ്ട് നമ്മുടെ മുമ്പിൽ, സംശയമൊന്നുമില്ല. കാരണം അതുപോലെ മക്കളെ പറ്റി വഴിപിടച്ച ജീവിതശൈലിയിൽ പൊറുതി പൂട്ടിയ മാതാപിതാക്കൾ മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസരത്തിൽ ഒത്തിരി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നെഞ്ചത്തടിച്ചുകൊണ്ടൊരു മക്കൾ ദൈവം എനിക്ക് ഇതുപോലെ മക്കളായാലും ദൈവം എനിക്ക് തന്നതെന്ന് പറഞ്ഞ് ഈ വസ്തുതർക്കവുമായിട്ട് ബന്ധപ്പെട്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് ഒരു ഹാർട്ടിന്റെ വീക്കായിട്ടൊരു മനുഷ്യൻ, ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കൂടി കടന്നുപോയിട്ടുള്ള സംഗതിയാണ്. അപ്പൊ മക്കൾ സന്തോഷം നൽകുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ ഇതൊന്നും നമ്മൾ ഈ പറയുന്നത് ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ട വേണ്ട എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, കേട്ടോ. അല്ലെങ്കിൽ നല്ല വശങ്ങൾ മാത്രം എടുത്താൽ മതി. അപ്പൊ എന്താണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്? അതാ കർത്താവ് നമുക്ക് യാചിക്കാൻ പറഞ്ഞു തരുന്നത്. അത് നമ്മൾ പഠിക്കുന്നവരെ പഠിപ്പിക്കുന്നില്ല എന്നുള്ള സത്യം. വളരെ ചെറുപ്പം മുതലേ നമ്മൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതാ, മോനെ സ്കൂളിൽ പോകാൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്റെ കൂടെ എന്റെ ഒരു വളരെ സ്നേഹിതനെ അച്ഛനുണ്ടായിരുന്നു, അപ്പൊ അച്ഛനെ പ്രസംഗത്തിൽ പറഞ്ഞപ്പോ പ്രസംഗതിയാണ്. അച്ഛൻ രാവിലെ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ പ്രാർത്ഥിച്ചോ? ആ പ്രാർത്ഥിച്ചു. ആ ഇന്ന് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞിന്റെ പ്രാർത്ഥിച്ച് കർത്താവെ സ്കൂളിൽ സുഖമായിട്ട് പോണേ, അപകടമൊന്നും വരല്ലേ, എനിക്ക് പഠിക്കുന്ന നല്ല ഓർമ്മ പോകാനാണേ, പരീക്ഷയിൽ ഓർത്തു വന്നതെല്ലാം എഴുതണമേ, എന്റെ കൂടെ പഠിക്കുന്ന അലീനയ്ക്ക് ഒന്നും ഓർമ്മ വരല്ലേ. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും എന്താണ് നമ്മൾ പറഞ്ഞ് അത് സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്നൊക്കെ കിട്ടുന്നതാ ആ ഒരു കാരണം, ഞാൻ വിജയിക്കണം അവ പരാജയപ്പെടണം അല്ലെ, ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പൊ സ്കൂളിലെ കൊച്ചു കൊച്ചു മാർക്കുകളിൽ നമ്മളത് പഠിപ്പിച്ചു വരുന്നു. പിന്നീട് വരുന്നതോട് മാർക്ക് കോമ്പറ്റീവ് മെന്റാലിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് അത് ഒരു സാർത്ഥത്തുമ്പോഴേ ഞാൻ വളരണം, വേറുള്ള ഒരാളില്ലാതാവണം എന്നുള്ളൊരു ചിന്തയിലാണ് ഈ പല കുഞ്ഞുങ്ങളും വളർന്നു വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ ചോദിക്കാൻ പഠിപ്പിച്ച് വലിയ വലിയ കാര്യങ്ങളെ ചോദിക്കാൻ അവർ മറന്നു പോകുന്നു. എന്താണ് ഈ വലിയ കാര്യം? ഈ വലിയ കാര്യം എന്തെന്നുള്ളതാ അവിടെ കൃത്യമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവസാന ഭാഗം അല്ലേ. നമ്മൾ വായിച്ചാൽ മതി ആ തുറന്നുള്ള ഭാഗത്തിൽ, നിങ്ങൾ എന്താണ് ചോദിക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾ കല്ല് ചോദിച്ചാൽ എന്താ, അമ്മീൻ ചോദിച്ചാൽ പാമ്പനെ കൊടുക്കുമോ, ലപ്പൻ ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്വനായ പിതാവ് അവരോട് യാചിക്കുന്നവരവർക്ക് എന്ത് കൊടുക്കുന്ന പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകുന്നുള്ളതാണ്. അപ്പൊ എന്താണ് ചോദിക്കേണ്ടതെന്നുള്ളതാ നമ്മളെ പഠിപ്പിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ചോദിച്ചു വേണ്ടത് പരിശുദ്ധാത്മാവാണ്. നമുക്കാർക്ക് ആത്മാവ് ഇല്ലാത്തവരല്ല, നമുക്കൊക്കെ ആത്മാവുണ്ട്. പക്ഷെ ആത്മാവിന്റെ വളർച്ച എത്രമാത്രമാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ് ആണ് വേദപുസ്തകത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്, കർത്താവ് പറഞ്ഞിട്ടുള്ളതിൽ ചോദിച്ചാൽ 100% കിട്ടും എന്ന് വളരെ ഉറപ്പോട് കർത്താവ് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കാര്യം പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം പോലെ കിട്ടുന്നതാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ ഒരു മനുഷ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറവുമില്ലാതെ വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള കോണം കൃപയുള്ളവനാണ് തമ്പുരാൻ. അതുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ദൈവമേ അങ്ങയുടെ ആത്മാവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അതിനെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം എന്നെ ഒരുക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ശിഷ്യന്മാര് കർത്താവിന്റെ കൂടെ നടന്നവരാ, കർത്താവിന്റെ രഹസ്യകാര്യങ്ങളിലൊക്കെ പങ്കാളികളായവരാ. അവരൊരിക്കലും കാണുന്ന വിചാരിച്ച അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ അവർ കണ്ടവരാ. പക്ഷെ എന്നിട്ടും അവര് കർത്താവിനോട് വളരെ വളരെ കാര്യമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ കർത്താവ് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്താ ചോദിച്ചത്? കർത്താവ് യോഹന്നാന്റെ ശിഷ്യന്മാരെ യോഹന്നാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ അവിടുന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എത്ര മനോഹരമായ ഒരു ചോദ്യമാണ്, മനോഹരമായ അതൊരു പ്രാർത്ഥനയാണ്. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നുണ്ട് പ്രാർത്ഥന. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പറ്റും. ഇന്നും എനിക്ക് തോന്നുന്നില്ല, നമുക്കൊക്കെ നമ്മളൊക്കെ ആരാധനാ പിതാക്കന്മാർ ചെയ്ത പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അതേ നമുക്കറിയാം, സ്വന്തമായ ജീവിതത്തിൽ ആ പ്രാർത്ഥനകളൊക്കെ എത്ര പേര് ഇപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ല. അതാണ് പ്രാർത്ഥന എന്നുള്ളത് നമുക്ക് പലർക്കും അറിയത്തില്ല. ഞങ്ങളറിയാം അച്ഛന്മാരൊക്കെ ഇപ്പൊ ഐസക്കത്തിന് ഞങ്ങളൊക്കെ വിദഗ്ധരാണ്, കാണാതെ പ്രാർത്ഥിക്കാൻ വളരെ, കാരണം ആളുകളുടെ ഇഷ്ടമനുസരിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളൊക്കെ പഠിച്ചുപോയി. ഞങ്ങളെ പഠിപ്പിച്ചല്ല അവർ. അല്ലെങ്കിൽ സംഭവിക്കുന്നത്, പണ്ട് ഈ അച്ഛന്മാരൊക്കെ ഈ പുസ്തകം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാണുന്ന എല്ലാം കഴിച്ചു പോകുന്നവരറിയും, അങ്ങനെ ഒരു കുട്ടി അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. ഇപ്പോഴും പുസ്തകം നോക്കി അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അല്ലേ? അച്ഛന് വിവരമില്ലാത്ത കൊണ്ടല്ല, കാരണം ആ പ്രാർത്ഥന ദൈവമഹത്വമുള്ള പിതാക്കന്മാർ എഴുതി വെച്ചാൽ തെറ്റാത്ത പ്രാർത്ഥന, നിറമുള്ള പ്രാർത്ഥനകളാണ്. അപ്പൊ ഇന്നൊക്കെ മാറി. അപ്പൊ ഞങ്ങളൊക്കെ ഒരുപാട് കളിയാക്കിയപ്പോഴത്തേക്കുള്ള പുസ്തകം ഒന്നും പറയും. ഇപ്പൊ ഏത് പ്രാർത്ഥന എങ്ങനെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം അല്ലേ? കാരണം ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. പക്ഷെ ആ ആളുകൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമാണോ എന്നുള്ളത് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് ശിഷ്യന്മാര് അങ്ങനെ പ്രാർത്ഥനയിൽ, അവരിപ്പോ മണ്ടരൊന്നുമല്ല, പത്രോസിലേക്ക് പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരാ. എല്ലാ ദിവസവും വലയം കൊണ്ട് പോകുമ്പോഴും കൃത്യമായിട്ട് പത്രോസിലേക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് ഞാൻ വലയം കൊണ്ട് ഉറങ്ങുവോ. നമ്മൾക്ക് അറിയാമല്ലോ അത് ദീർഘമായ സാഗരത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. ചെറിയൊരു ബോട്ടാ, കാപ്പിൽ കടന്നു പോയിരുന്നു നോക്കിക്കോണെ. മാത്രമല്ല വല ഇറങ്ങുമ്പോ എവിടെയാണ് മീൻ കിട്ടുന്നത് അറിയത്തില്ല. വല ഇറക്കുമ്പം കൊച്ചു ചാളക്കൊക്കെ പകരം വലിയ മെയ്മീനൊക്കെ തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ഭംഗിയായിട്ട് പത്രോസിലേക്ക് അറിയാം. ഇതൊന്നും അറിയാനായിട്ടല്ല പത്രോസിലേക്ക് ചോദിച്ചത്, കൂടെ ഒത്തിരിവാറ് നടന്നതിന് ശേഷമാണ്. ഇതൊക്കെ നടന്നും കണ്ടും പഠിച്ചിട്ടും ഒക്കെ കർത്താവിനോട് കൂടുതൽ അടുത്തപ്പോഴാണ് പത്രോസിലേക്ക് മനസ്സിലായത് പ്രാർത്ഥിച്ചതൊന്നും പ്രാർത്ഥനയല്ല എന്നുള്ളത്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ നിരന്തരം ദൈവത്തോട് കൂടെ നടക്കുക. അപ്പൊ നമ്മളെയൊക്കെ വിചാരം നമ്മളെയൊക്കെ പ്രാർത്ഥനയ്ക്ക് മാത്രം വലിയൊന്നും വേണ്ട, നമ്മളെയൊക്കെ പിടിച്ചങ്ങ് മൂടി ഇരുത്താവുന്നവരായ ധാരണ നമുക്കുണ്ട് അല്ലേ? ചിലരൊക്കെ പ്രസംഗിക്ക് വാക്കിയെടുക്കുന്നു, ഒന്നും പേടിക്കണ്ട, സ്മൃതിയായിട്ട് ജോലിക്ക് ഇഷ്ടംപോലെ വരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങ് നമ്മളില്ല ലോട്ടറിയുടെ അല്ലെങ്കിൽ ചില ഡിസ്കൗണ്ടിന്റെ കഥ പറയുന്ന പോലെ, സമ്മാനത്തിന്റെ കഥ പറയുന്ന പോലെ പലരും പ്രസംഗത്തിൽ തന്നെ ഉപയോഗിക്കുന്നത് ഒന്നുമല്ല. അപ്പൊ ഇതൊക്കെ കൂടുതൽ നടക്കും, നമ്മുടെയൊക്കെ ധാരണ, നമ്മുടെയെല്ലാം പ്രാർത്ഥന. ഈ കർത്താവിനോട് ചേർന്ന് ശരിക്കും നടന്നപ്പോഴാണ്, കർത്താവുമായിട്ട് ഒരുപാട് ഇഴുകി ചേർന്ന് അവന്റെ രഹസ്യങ്ങളിലൊക്കെ പങ്കാളികളായപ്പോഴാണ് ശിഷ്യന്മാർക്ക് മനസ്സിലായത് ഇതുവരെ പ്രാർത്ഥിച്ച ഒന്നും പ്രാർത്ഥനയല്ല, ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പൊ നമ്മളൊക്കെ ഇതുവരെ പ്രാർത്ഥിച്ചു വന്നതൊന്നും പ്രാർത്ഥനയല്ല എന്നുള്ളത് ശരിക്കും ബോധ്യമാകുന്നത് തബരാനോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ്. അന്നേരമാണ് ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള തിരിച്ചറിവ് നമുക്ക് നൽകുന്നത്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്, പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത് നല്ല ബന്ധങ്ങളുമായിട്ട് ചേർന്ന് ജീവിക്കുമ്പോഴാണ്. നല്ല ബന്ധങ്ങൾ ജീവിതത്തിൽ അങ്ങനെ ജീവിച്ചല്ല മനുഷ്യരുമായിട്ട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് മനസ്സിലാകുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിച്ച ഒരു മനുഷ്യന്റെ ചരിത്രം വായിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കു അവസാനിപ്പിക്കാം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വളരെ പ്രസിദ്ധമായ സംഭവമാണ് അല്ലേ? ഒരു ശ്രേഷ്ഠനായ ഗുരു നല്ല ശ്രേഷ്ഠനായ ശിഷ്യനുമുണ്ട്. ഈ ഗുരുവിന്റെ കൂടെ നടന്ന ഈ ശിഷ്യൻ ഇങ്ങനെ ഗുരുവിന്റെ മഹത്വമൊക്കെ ദർശിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നടക്കുക, ഈ ഗുരുവിന്റെ നന്മ മനസ്സിലാക്കിക്കൊണ്ട് ഗുരുവിനോട് ചേർന്ന് ഇങ്ങനെ നടക്കുക. ഗുരുവിന് പല കഴിവുകളും ഉണ്ട്, പക്ഷെ ആ കഴിവൊന്നും, അതായത് ചില അത്ഭുതങ്ങൾ നടത്താനും അടയാളങ്ങൾ നടത്താനുള്ള കഴിവുണ്ട്, ഇതൊന്നും ശിഷ്യന് പ്രത്യേകതയില്ല. എന്നാൽ ഈ ഗുരുവിന്റെ ഉള്ളിൽ ശിഷ്യൻ കണ്ട ചില നന്മകളുണ്ട്, ചില ആത്മീയ നന്മകൾ, ആത്മാവിന്റെ ഫലങ്ങൾ. അതുകൊണ്ട് തന്നെ അത് പ്രാപ്യമാക്കുവാനായിട്ട് ഈ ശിഷ്യൻ ഇങ്ങനെ നടക്കുക. അങ്ങനെ ഇരുന്നു ഈ ഗുരുവിനെ പോകേണ്ടുന്ന ഒരു കാലഘട്ടം, ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു കാലഘട്ടം വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ശിഷ്യനോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, നീ ഇവിടെ നിന്നുകൊണ്ട് ഗിൽഗാൽ എന്ന് പറഞ്ഞ സ്ഥലത്തുകൊണ്ട് നീ ശുശ്രൂഷ ചെയ്യുക, ഞാനിവിടെ പോവാം. ഉടനെ ഈ ഗുരു ശിഷ്യൻ പറഞ്ഞു, എന്റെ പൊന്നു ഗുരു, അപ്പനെ അമ്മയും സ്വത്തും സഹോദരങ്ങളെല്ലാം വിട്ട് ഈ ഗുരുവിന്റെ പിന്നാലെ നടക്കുക. ശിഷ്യൻ ഈ ഗുരുവിൽ ആർക്കും തന്നെ ഇതിന് നന്മകളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഗുരുവിന്റെ പിന്നാലെ ശിഷ്യൻ നടക്കുന്നത്. അങ്ങനെ നടന്നു കിടന്ന് പറയുന്നുണ്ട്, എന്നാണ് നീ എവിടെ പോയാലും ഞാൻ നിന്നെ വിടുകയില്ല, നീ പോകുന്നിടത്തൊക്കെ ഞാൻ വരും. അങ്ങനെ ശിഷ്യന്റെ നിർബന്ധത്തിന് വഴങ്ങി, ഓക്കെ ഞാൻ ബദലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ബദലിലേക്ക് പോവുകയാണ്. അങ്ങനെ ബദലിൽ താമസിച്ച ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചതിന് ശേഷം വീണ്ടും ഈ ഗുരു ശിഷ്യനോട് പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എറിഹോവിലേക്ക് പോവുക, എറിഹോവിലേക്ക് പോവുക, അവിടെ ശുശ്രൂഷ ചെയ്യാം, നീ ഇവിടെ താമസിച്ച് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. വീണ്ടും ഈ ശിഷ്യൻ പറഞ്ഞു, എന്നാണ് ദൈവത്താണ്, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകത്തില്ല, നീ എവിടെ പോയാലും നിന്റെ മാർഗങ്ങളിൽ ഞാനിങ്ങനെ പിൻപറ്റി ഉണ്ടാകും. അങ്ങനെ വീണ്ടും ശിഷ്യന്റെ നിർബന്ധത്തിൽ വഴങ്ങി യെറിഹോവിലേക്ക് ചെല്ലുന്നു. യെറിഹോവിലുള്ള ശുശ്രൂഷയൊക്കെ അവസാനിച്ചതിന് ശേഷം താൻ യോർദാനിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുക. അങ്ങനെ യോർദാനിലേക്ക് പോകാൻ പോകുമ്പോഴേ യോർദാന് തടസ്സമായ നദിയുണ്ട്. ഈ നദി കടന്നു പോകാനൊക്കത്തില്ല. ഉടനെ ഗുരു തന്റെ കയ്യിലിരിക്കുന്ന തന്നെ കവർ ചെയ്ത് പൊതപ്പെടുത്തുകൊണ്ട് യോർദാനെ അടിക്കുന്നുണ്ട്. അങ്ങനെ യോർദാനെ അടിക്കുമ്പോഴേ യോർദാൻ രണ്ടായിട്ട് വഴി മാറുന്നു. അങ്ങനെ യോർദാന്റെ അപ്പുറം നൽകുന്നു. യോർദാന്റെ അപ്പുറം ചെല്ലുമ്പോഴും ഈ ഗുരു ശിഷ്യനെ മാറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശിഷ്യനെ മാറ്റാൻ ഒഴിവാക്കി മനസ്സിലാകുന്നില്ല. ഇനിയും തന്റെ വേർപാട് കാണണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അതിൽ ദുഃഖം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിരിക്കാം. പക്ഷെ അങ്ങനെ ഈ ഇമവട്ടാതെ ഈ ഗുരുവിനെ പിൻപറ്റി ശിഷ്യൻ യാത്രയാവുക. അങ്ങനെ അവസാനം യോർദാൻ അപ്പുറം എത്തിയപ്പോഴത്തേക്ക് ഈ ഗുരു പറയുന്നുണ്ട്, നീ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഉടനെ ശിഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഗുരു? എനിക്ക് വേറെ ഒന്നും വേണ്ട, അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങളോ അങ്ങയുടെ കഴിവോ അങ്ങയുടെ യശസ്സോ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ഒന്ന് മാത്രം മതി, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്കെനിക്ക് നൽകണമേ. ആ ചോദ്യം തന്നെ ഒരു മനോഹരമായ ചോദ്യം അല്ലേ? എനിക്കൊന്നും വേണ്ട, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് അവിടെ താകർത്താൻ. ഉടനെ ഗുരു പറയുന്നൊരു മറുപടിയുണ്ട്. എന്താ മറുപടി? നീ ചോദിച്ചത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിനക്കൊക്കെ ചോദിക്കാം, വീട് ചോദിക്കാം, സ്ഥലം ചോദിക്കാം, കാറ് ചോദിക്കാം, പക്ഷെ ആത്മാവിനെ കിട്ടുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് അതിനെ നിസ്സാരമാക്കി കളയരുത് പറയാനാ ഞാനത് പറഞ്ഞത്. അത് വളരെ ശ്രദ്ധയോട് ഒരുങ്ങി പ്രാർത്ഥിച്ച് ചോദിച്ച് ഈ ഗുരുവിനെ ഏമവട്ടാതെ, അല്ലെങ്കിൽ അതുപോലുള്ള ഗുരുത്തിനെ പരവൽത്തിനെ പോലുള്ള ഗുരുക്കന്മാരെയൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കാമെങ്കിൽ ഒരുപക്ഷെ ഈ പരിധി വരെയൊക്കെ ഇത് കിട്ടും. ഗുരുവിനോട് ചോദിക്കുന്നു, അങ്ങനെ ആത്മാവിന്റെ ഇരട്ടി പങ്കെനിക്ക് നൽകണം. നീ ചോദിച്ചത്ര എളുപ്പമൊന്നുമല്ല. എപ്പോഴ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നത് നിന്റെ നഷ്ടനേത്രം കൊണ്ട് കാണുന്നുവോ അന്ന് നിനക്കത് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകൻ ഗുരു ശിഷ്യൻ ഇങ്ങനെ ഓടി നടക്കുക ഗുരുവിന്റെ പിന്നാലെ. ഒരു യോർദാൻ അപ്പുറം കടന്നു, അദ്ദേഹത്തിന് പോകാനുള്ള കാലമായി. ഈ ഗുരുവിന്റെ പേര് എന്താണ്? നമുക്കല്ല, ഏലിയ. ശിഷ്യന്റെ പേര് എലീശ. അങ്ങനെ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ ഈ എലീശ നെഞ്ച തടിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ തേരും തേരാളിയുമായവ എന്നെ വിട്ടു പോകാമെന്ന് പറഞ്ഞ് എന്നെ കരഞ്ഞ് വിലപിക്കുന്നുണ്ട്. അങ്ങനെ വിലപിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ തന്റെ കയ്യിലിരിക്കുന്ന പോതപ്പെടുത്തിട്ട് എന്ത് കൊടുക്കുന്നു? ഈ ശിഷ്യന്റെ കൈ കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ശിഷ്യൻ ഉണ്ടായിട്ടുള്ള മാനസിക അലോസരം എന്ന് ഓർത്തു നോക്കിയേ, ഗുരുവിനോട് ഇരട്ടി പങ്ക് ചോദിച്ചപ്പോൾ കൊടുത്തത് താൻ ആവരണം ചെയ്തൊരു തുണി മാത്രമാണ്. അങ്ങനെ നിരാശനായി ദുഃഖിതനായിട്ട് യോർദാന്റെ മറുകരയിൽ ഇങ്ങനെ കിടക്കുക. തിരിച്ചു പോകാൻ പ്രയാസമാണ്, കാരണം യോർദാൻ നിറഞ്ഞു കിടക്കുക. തിരിച്ചു ഏലിയാവിന്റെ കഴിവുകൊണ്ടാ യോർദാൻ അപ്പുറം കടന്നു വന്നത്. തിരിച്ച് എറിഹോയിലേക്ക് പോകണമെങ്കിൽ, ബേഥേലിലേക്ക് പോകണമെങ്കിൽ ഈ യോർദാൻ കരയണം. അങ്ങനെ യോർദാൻ കരയാതെ എന്ത് ചെയ്യണം എന്നറിയാതെ എലീശ തന്റെ മനസ്സിൽ ഗുരു നഷ്ടപ്പെട്ട ദുഃഖവും താൻ ഏകനായ പ്രയാസവും എല്ലാം മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ട് തന്റെ മുമ്പിലിരിക്കുന്ന യോർദാന്റെ മധ്യത്തിൽ കയ്യിലിരിക്കുന്ന പുതപ്പെടുത്തുകൊണ്ട് അലറി വീഴ്ച അടിക്കുന്നുണ്ട്. തൽസമയം തന്നെ യോർദാൻ തന്നിക്ക് മുമ്പാകെ രണ്ടായിട്ട് മാറ്റപ്പെടുകയാണ്. അപ്പോഴാണ് ശിഷ്യന് മനസ്സിലായത് ഗുരുവിന്റെ ആത്മാവ് ശക്തമായിട്ട് തന്നിൽ പരിവേശിപ്പിച്ചു നോക്കണം. പിന്നീട് എലീശായുടെ പ്രവർത്തനത്തിൽ നമുക്കറിയാം, ദൈവത്തിന്റെ ശുശ്രൂഷ ശ്രദ്ധയോടെ പിന്നെ ചെയ്യുന്ന ഒരു പ്രവാചകനായിട്ട്, ശ്രേഷ്ഠനായ പ്രവാചകനായിട്ട് എലീശ മാറ്റപ്പെടുകയാണ്. ഇവിടെയാണ് ആത്മാവിനെ ചോദിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചോദിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ആ കൃപകളെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മാത്രം നമ്മൾ അന്വേഷിച്ച് അതിന് നഷ്ടപ്പെടുമ്പോൾ, കാരണം ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ അന്വേഷണം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നത് വേദനയാണ്. കാരണം ഈ ലഭിച്ചതൊക്കെ നഷ്ടപ്പെടുന്നതാണ് അല്ലേ? ലഭിച്ചത് എന്തെങ്കിലും നഷ്ടപ്പെടാത്തതുണ്ടോ? ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളും നിലനിൽക്കുന്ന ശരീരം പോലും നഷ്ടപ്പെടുന്നു പോകേണ്ടവരാണ്. അതുകൊണ്ട് എന്തിനെ ഈ ലോകത്ത് നമ്മൾ സ്നേഹിക്കും, എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ അത് കിട്ടിക്കഴിയുമ്പോൾ എന്തിനെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുവോ അതൊക്കെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടം വരുന്നു. മക്കൾ പോലും നമുക്ക് നഷ്ടം വരുത്തുന്നതാണ്. പക്ഷെ നഷ്ടം വരാതെ സന്തോഷിക്കുന്ന ഒന്ന് മാത്രം ഈ ആത്മാവ് മാത്രമേ ഉള്ളൂ. ആത്മാവ് നേടുന്ന മനുഷ്യർക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരത്തില്ല. അവരെല്ലാ നഷ്ടങ്ങൾക്കും ഒരുക്കമുള്ളവരാണ്. ആത്മാവിന്റെ പ്രത്യേകത ഏതാ? ഒരു വ്യക്തിയിൽ ആത്മാവ്, ഈ പറയുന്ന ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നിലെല്ലാം ആത്മാവ് പറഞ്ഞു വിചാരിക്കരുത് കേട്ടോ. ഞാനും നിങ്ങൾ ഇത് എന്നോട് തന്നെ പറയുന്നതാ, ഈ ആത്മാവ് ദൈവിക ആത്മാവ് ശക്തിയായിട്ട് നമുക്ക് വളർന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ നഷ്ടങ്ങളിലൊന്നും നമുക്ക് പ്രയാസപ്പെടുന്നില്ല. അത് സ്വന്തം ശരീരമാണെങ്കിലും എന്തിനേയും ധൈര്യമായിട്ട് ഡിറ്റാച്ച് ചെയ്യാനുള്ള വലിയൊരു പവറിലേക്കാണ് നമ്മൾ മനസ്സും ശരീരവും മാറ്റപ്പെടുന്നത്. അത് രോഗപ്രയാസമല്ല, നഷ്ടങ്ങൾ പ്രയാസമല്ല, ശരീരപ്രയാസമല്ല, വീട് പോയ നഷ്ടമില്ല, കടബാധ്യ വന്ന പ്രശ്നമില്ല, ഇന്നിതൊക്കെ വന്ന പ്രശ്നം ആത്മഹത്യയാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ നിരാശ ശക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ആത്മാവിൽ നിറഞ്ഞൊരു മനുഷ്യന് ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഒരു നഷ്ടമല്ലെന്നുള്ള ഒരു വലിയ അത് അതിലേക്ക് വളരാനാ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മാത്രം നമ്മുടെ മനസ്സ് നിറഞ്ഞ് നഷ്ടപ്പെടുന്ന സമ്പാദ്യങ്ങളെ, നഷ്ടപ്പെടുന്ന സമ്മാനങ്ങളെ നേടി ജീവിതം നിരാശമാകാതെ, നഷ്ടപ്പെടാത്ത നന്മ അന്വേഷിച്ച് പോകാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂട്ടായ്മകളും നമ്മുടെ ചിന്തകളും ഒക്കെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. യാചിപ്പൻ എന്നാൽ നിങ്ങൾ കിട്ടും, അന്വേഷിച്ചു നിങ്ങൾ കണ്ടെത്തും, മുട്ടുവൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. വേദോസിൽ ഉറച്ച 100% ഉറപ്പോടുകൂടി കർത്താവ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഈ പറയുന്ന ദൈവിക ആത്മാവിനെയാണ്. നമ്മളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് മാവോദിസ്റ്റേക്ക് ലഭിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അതിന്റെ വളർച്ച എത്ര മാത്രമാണെന്ന് സ്വയം നമ്മളെ തന്നെ വിലയിരുത്തുക. ലഭിച്ച ആത്മാവിനെ വ്യക്തി ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും സാമൂഹിക ജീവിതത്തിനും ഒക്കെ നല്ല ഫലം കായ്ക്കത്തക്കവണമുള്ള വൃക്ഷങ്ങളായി വളരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കോട് വിസ്മരിക്കുന്നു. ദൈവം ഞാൻ അനുഗ്രഹിക്കട്ടെ.
പ്രിയപ്പെട്ട രാജേശൻ, പെട്ടെന്ന് വീണ് കിട്ടിയ ഒരു സന്ദർഭത്തെ അനുഗ്രഹീതമാക്കിയതിൽ ഞാൻ അച്ഛനെ ആമുഖവാക്കിൽ തന്നെ അഭിനന്ദിക്കട്ടെ. വേദപുസ്തകം നമ്മൾ ധാരാളം വായിച്ചവരാണ്, പഠിച്ചവരാണ്. ചില വാക്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു മനോഭാവമുണ്ട്. ഈ വാക്യമൊക്കെ എനിക്കറിയാം. അതിൽപ്പെട്ടൊരു വാക്യമായിരുന്നു അച്ഛനെടുത്തത്. തുടങ്ങിയപ്പോഴും എന്റെ മനസ്സും പറഞ്ഞു ഇതിനകത്ത് ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്തോ പറയാനാ. എനിക്ക് കേട്ടവർക്ക് എല്ലാം ഇത് തോന്നിക്കാണും. യാചിക്കുന്നു, ഞങ്ങൾ എന്നും യാചിച്ചുകൊണ്ടിരിക്കുക, മുട്ടിക്കൊണ്ടിരിക്കുക. ഇതിലും വലിയ കൺവെൻഷൻ പ്രസംഗം ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. അത് ചില വാക്യങ്ങളെ, അല്ലെങ്കിൽ യഹോവ എന്റെ ഇടയനാകും, ഇത് കേൾക്കുമ്പോഴേ നമുക്കറിയാം അത്രയ്ക്കേ ഉള്ളൂ. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ആ പ്രാർത്ഥനയെ കുറിച്ച് ഒരു വൈദികൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴേ കുറച്ചുപേർ എഴുന്നേറ്റ് പോയ രംഗം എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം ഇതിനകത്ത് എന്ത് പ്രസംഗിക്കാനാ? ഞാൻ പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ ചില മനോഭാവങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും മാറ്റാൻ ആർക്കു മാത്രമേ സാധിക്കൂ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമേ ഉള്ളൂ, ദൈവത്തിന് മാത്രമേ പറ്റൂ. അങ്ങനെ ഒരു ദൈവ ഇടപെടൽ ഇന്ന് പ്രഭാതത്തിൽ നടത്താൻ ഈ വാക്യത്തിലൂടെ പ്രിയപ്പെട്ട അച്ഛനിടയാക്കി എന്നതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി. യാചിക്കുന്നതെല്ലാം നമുക്ക് കിട്ടാറില്ല, യാചിക്കുന്നതെല്ലാം ഒട്ടും ഉചിതവുമല്ല. യാചിക്കുന്നതൊക്കെ ദൈവം തരുന്നു, യാചിക്കുമ്പോൾ കിട്ടാത്തതെല്ലാം ലോകപരമായ മോഹങ്ങളുടെ പട്ടികയാണ്. യാചിക്കാതെ നമുക്ക് ലഭിക്കുന്നതെല്ലാം ദൈവം നൽകുന്ന അനുഗ്രഹവുമാണ്. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഓർമ്മയിൽ നിന്ന് എഴുതി വെച്ചതാണ്. പക്ഷെ അച്ഛൻ ഈ പ്രസംഗത്തിന്റെ നല്ലൊരു പകുതി, അല്ലെങ്കിൽ അതിന്റെ ആദ്യ ഭാഗത്തെല്ലാം ഈ യാചനയെ കുറിച്ചുള്ള ചിന്തകൾ നമ്മളെ പഠിപ്പിച്ചെങ്കിലും അതിന്റെ ഒടുവിൽ കൃത്യമായ അച്ഛനൊരു കാര്യം, നമ്മൾ ആ വാക്യം അത്രയും ഓർമ്മപ്പെട്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്നവനേവനും ആ ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. ഈ വാക്യം നമുക്ക് കാണാതെ അറിയാം. പക്ഷെ അതിലെ 13-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നമ്മൾക്ക് എത്ര പേർക്ക് മനസ്സിൽ തറച്ചോ എന്ന് ചോദിച്ചാൽ അതിനെ വീണ്ടും ഒന്നും കൂടി എഴുതി ചേർക്കുവാനും, അല്ലെങ്കിൽ അതിനകത്ത് തുരുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ തുരുമ്പിനെ കളയുവാനും പ്രിയപ്പെട്ട അച്ഛനിടയായി. പരിശുദ്ധസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും? നമ്മൾ സ്വയം ഒന്ന് ചോദിക്കും. ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചു, ദൈവമേ, ഒരിക്കലെങ്കിലും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ പാടും, പരിശുദ്ധാത്മാവെ ശക്തി പകർന്നു തരണം സമയം എന്നൊക്കെ പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കും, ആ പ്രോഗ്രാമിന്റെ പേര് ആത്മസംഗീതം എന്നാണ്. അപ്പൊ ഞാൻ ഒരു പ്രയർ മീറ്റിംഗ് നടത്തിയപ്പം സാധാരണ പള്ളിക്കാരെങ്കിലും തുടങ്ങത്തേ ഉള്ളൂ. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ തുടങ്ങി, അപ്പൊ ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ എന്നൊരു പാട്ട് പാടി. ഉടനെ എന്നെ തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് കൈകാര്യം ചെയ്തു. അച്ഛൻ ഇപ്പൊ ഇത് മാത്രമേ ഓർമ്മേ ഉള്ളൂ, എന്റെ മനസ്സിൽ അറിയാതെ വന്നുപോയതാ. തുറന്നപ്പോ അതാ കണ്ടേ. അപ്പൊ നമ്മൾ എപ്പോഴും ഈ വിമർശന ബുദ്ധിയോടുകൂടി ചില കാര്യങ്ങളെ കാണാനിരിക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ദൈവദത്തമായിട്ട് നടക്കുന്ന, ഇന്നും അച്ഛൻ തിരുമേനിയായിരുന്നു പ്രസംഗിക്കേണ്ടത്. തിരുമേനിയോട് ഞാൻ രാവിലെ സംസാരിച്ചായിരുന്നു. അപ്പൊ പ്രിയപ്പെട്ട അച്ഛൻ തിരുമേനിക്ക് പകരക്കാരനായി ആണല്ലോ വികാർ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇന്നും പ്രസംഗപീഠത്തിലും അച്ഛനൊരു വികാരിയായിട്ട് മാറി, തിരുമേനിക്ക് പകരക്കാരനായിട്ട് മാറി. വളരെ ഹൃദ്യമായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ അതിനുശേഷം ഏലിയാവിനെയും ഏലിച്ചായെയും അവതരിപ്പിച്ചു. നമ്മളിത് കേട്ടിട്ടുള്ള ഭാഗമാണ്. നമ്മൾ കയ്യിലിരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ഞാനൊരു തിരുമേനിയോട് ഒരു കാര്യം ചോദിച്ചപ്പം, തിരുമേനി എനിക്ക് ടിഷ്യൂ പേപ്പർ, നമ്മൾ ഉപയോഗിക്കുന്ന കൈ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറിനകത്ത് ഏ തിരുമേനിയാണ് ചോദിക്കുക. ഞാൻ ടിഷ്യൂ പേപ്പർ ഒന്നും കണ്ണ് കാണാത്തൊരു സമയമാണ്. ഞാൻ അച്ഛനും അല്ല, അതിലും ചെറിയാലും കണ്ട് പഠിക്കുക. അതിനകത്ത് തിരുമേനിയുടെ പേരെഴുതി തന്നു. അത് കണ്ട ഉടനെ കൂട്ടുകാരെന്നെ കളിയാക്കിയിട്ട് പറഞ്ഞുകൊണ്ടാ, മുഖം തുളച്ചതായിരിക്കും, നിന്നെ പറ്റിക്കാൻ തന്നതാ. പക്ഷെ ഇത് ഇപ്പോഴും എന്റെ വീട്ടിലെ ഏതോ ഒരു പുസ്തകത്തിനകത്തിരിപ്പുണ്ട്. ആ തിരുമേനി ലോകത്ത് നിന്ന് മടങ്ങിപ്പോയി. പക്ഷേ അത് തിരുമേനി തുപ്പിയതാണേലും കുഴപ്പമില്ല, ആ തിരുമേനി മുഖത്തുടച്ചതാണേലും കുഴപ്പമില്ല, അത് തിരുമേനി തന്നതുകൊണ്ട് ഞാനതിനെ ഭംഗിയായിട്ട് സൂക്ഷിക്കുക.
നമ്മുടെ കയ്യിൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് ടിഷ്യൂ പേപ്പർ തന്നിരിക്കും, അത് പോകുന്നതിന് മുമ്പ് ട്രാഷ് ബിന്നിലിട്ടിട്ട് പോകും. കാര്യം നമ്മൾ അങ്ങനെയാ ചില കാര്യങ്ങൾ. ഇത് പുതപ്പെന്ന് പറഞ്ഞാൽ എന്തുവാ, അന്നത്തെ കാലഘട്ടത്തിൽ ഈ പുതപ്പിനെ കുറിച്ച് ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിക്കുന്ന പുതപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ഡ്രസ്സിന്റെ കളർ അനുസരിച്ച് ഉപയോഗിക്കുന്ന പുതപ്പല്ല, അവരുടെ ജീവിതത്തിന്റെ സന്തത സഹചാരിയ. അത് എപ്പോഴും അവരുടെ വിയർപ്പും അവരുടെ ഗന്ധവും അവരുടെ ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളും ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥനയിലും ഒക്കെ. അന്ന് ഇത്രയും വലിയ ഹൈജീനിക് വേൾഡ് അല്ല. ഇതിപ്പോ നമ്മള് ഒരു പ്രാവശ്യം കഴിയുക അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഓഫീസിലെല്ലാം ഇത് വെച്ചേക്കുക. ഞാനും കൂടെ കൂടെ എടുത്തൊന്ന് തുടങ്ങി, അത് നല്ല സന്തോഷമാണ്. എന്തോ എനിക്കറിയത്തില്ല, അമേരിക്കയിൽ വന്നിട്ട് ഏറ്റവും വലിയ സന്തോഷം കിട്ടിയ ഒരു കാര്യം അതിന് തുടങ്ങിയിരിക്കുക. എന്നെ കാറിനകത്ത് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്, ഓഫീസുകളിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്, എവിടെ പള്ളി മാത്രമേ ഉള്ളൂ തോന്നി ഇതില്ലാത്ത, ബാക്കി എല്ലാ സ്ഥലത്തും ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒത്തിരി അങ്ങ് വൃത്തിയെക്കുറിച്ച് ഒരുപാട് കോൺഷ്യസ് ആയി. പക്ഷെ ഈ പുതപ്പിന്റെ പ്രത്യേകത ഒട്ടും വൃത്തിയില്ലാത്തൊരു പുതപ്പായിരുന്നു, ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന. പക്ഷെ വൃത്തിയേക്കാൾ ആ മനുഷ്യന്റെ ഗന്ധം ആ ഒരു പുതപ്പിനകത്തുണ്ടായിരുന്നു. ആ ഗന്ധം ഉൾക്കൊള്ളുന്ന, ആ മനുഷ്യത്വം ഉൾക്കൊള്ളുന്ന, ദൈവ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആ പുതപ്പിനെ എറിഞ്ഞിട്ടാൽ നമ്മളതിനെ ഏത് രീതിയിൽ കണ്ടേനെ. ഈ മനുഷ്യനെ ഒരു പക്ഷെ ആദ്യ ഭാഗം അങ്ങനെയായിരിക്കും കണ്ടത്, പക്ഷെ തന്ന വ്യക്തിയെക്കുറിച്ചുള്ള ചിന്ത വലുതായിരുന്നത് കൊണ്ട് അത് സ്വീകരിക്കുകയും അതുപയോഗിച്ചാണ് ഒരു വലിയ അതിശയത്തിന് മുഖാന്തരമാകുകയും ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ തുച്ഛീകരിച്ച് കാണും, ചില വ്യക്തികളെ കുറഞ്ഞവരെ നമ്മൾ എണ്ണം, ചില സംഭവങ്ങളെ ചെറുതായിട്ട് കാണും, ചില സ്ഥലങ്ങളെ നമ്മൾ ചെറുതായിട്ട് കാണും. കഴിഞ്ഞ ആഴ്ചയും ആവർത്തിച്ചതാ, കൊല്ലം പ്രദേശം പരിഗണിക്കപ്പെടാത്തൊരു സ്ഥലമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ കൊല്ലംകാരനാണെങ്കിൽ പോലും എവിടെ ചെന്നാലും ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പരിചയപ്പെട്ട് കഴിയുമ്പോൾ കൊല്ലമാണെന്ന് പറയുമ്പോൾ എന്നെ അടിമുടി ഒരു നോട്ടം നോക്കും. എന്ന് പറഞ്ഞാൽ മുക്കുവന്മാരെ കണ്ട ആ വേദം ചേർന്ന് പുതു ക്രിസ്ത്യാനിയുടെ കൂട്ടത്തിൽ വന്നതാണ്. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പിന്നെ എക്സ്പ്ലനേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ആകെ രക്ഷപ്പെട്ടിട്ടുള്ളത് ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇട്ട ജില്ലയുടെ പേരാണ് കൊല്ലം. ദൈവം എന്തോ പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, നല്ലതെന്ന് പറഞ്ഞു. അതിന് മറ്റൊരു പര്യായമാണ് കൊള്ളാം, അതെങ്കിലും പഠിച്ചു വെക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു ജില്ലയാണെന്ന് ഞങ്ങൾ പറഞ്ഞ വെറുതെ രക്ഷപ്പെട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ ആ മനുഷ്യരാണ് ആ ജാതിയും മതവും ഒന്നും നോക്കാതെ അവിടെയുള്ള ഒരു ദുർഗന്ധം വമിക്കുന്ന സമൂഹത്തിൽപ്പെട്ട കുറെ മനുഷ്യർ വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് ചില ദുർഗന്ധങ്ങൾ നമ്മുടെ മനോഭാവം കണ്ട് സുഗന്ധങ്ങളാക്കാൻ പറ്റും. അപ്പൊ ഈ യാചിക്കുക എന്നുള്ളൊരു കൊച്ചു നമുക്ക് വലിയ സന്തോഷം തരാത്ത ഒരു വാക്യമായിട്ട് നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പ്രിയപ്പെട്ട അച്ഛൻ അതിൽ നിന്ന് ഒരു വലിയ സുഗന്ധം നമുക്ക് തന്നു എന്നാണ് എന്റെ വിചാരം. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന ക്രമത്തിന്റെ, നമ്മൾ കുംഭസാര ക്രമത്തിന്റെ അവസാന ഭാഗത്തിൽ പരിശുദ്ധാത്മാവിനെ എത്ര അധികമായിട്ട് നിങ്ങൾക്ക് തരും എന്ന് വാഗ്ദാനം ചെയ്ത ദൈവം പരിശുദ്ധാത്മാവിന് വേണ്ടി പലപ്പോഴും പ്രാർത്ഥനയിൽ വിസ്മരിച്ചു പോകുന്ന നമ്മളുടെ ഇടയിൽ ഈ പരിശുദ്ധാത്മാവിന് വിരോധമായി നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചാൽ എനിക്ക് ആറെണ്ണം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആറിനകത്ത് ഞാനുണ്ടെന്ന് എന്റെ വിചാരം. നിങ്ങളുടെ വിചാരം എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ അതിന്റെ എണ്ണം കുറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പക്ഷെ നമ്മൾ എപ്പോഴും പറഞ്ഞാൽ ഇത് ആറൊന്നും ഞാൻ ചെയ്യാറേ ഇല്ല. കാര്യം നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് തോന്നുന്ന ഒരു മനോഭാവം, അതിൽ നിന്നൊക്കെ ഒരു പുത്തൻ ചിന്തയും പുത്തൻ മനോഭാവവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സുഗന്ധവും പ്രിയപ്പെട്ട രാജേഷൻ ഞങ്ങൾക്ക് നൽകി. തുടർന്നും അച്ഛന്റെ ഈ പ്രബോധന ശുശ്രൂഷയിൽ അച്ഛൻ കൂടുതൽ ശോഭിക്കട്ടെ എന്ന് ഞാൻ പറയുക. അച്ഛന് നീളം കുറവാണെങ്കിലും ഈ കാര്യത്തിൽ അച്ഛൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സുബോറ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം ദൈവം അദ്ദേഹത്തിന് നൽകിയതിൽ ഞാൻ വീണ്ടും സന്തുഷ്ടനാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും ഈ ഒരു ചിന്ത നന്മയ്ക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്റെ വാർത്ത ഞാൻ പൂർത്തീകരിക്കട്ടെ.
സമയമാണ്. മറ്റു പ്രാർത്ഥനകളുടെ പേരുകളും ഈ സമയത്ത് വായിക്കുന്നു. സാധാരണ നമ്മൾ ഓർക്കുന്ന പേരുകൾ വീണ്ടും നമ്മൾ ഓർക്കുന്നു. അലക്സാണ്ടർ മാത്യു, റേജൽ കറിയ, മേരിക്കുട്ടി വർഗീസ്, തോമസ് വർഗീസ്, സാധു ജേക്കബ് ചാക്കോ, റിയാൻ, സ്നേഹ, മിനു ജോൺ, മേരി മാത്യു, മറിയ മാഷ്യ, സുമാത്ത, മേരി ജെമിനി, നിക്കൽ, അന്നമ്മ ജോർജ്, എ വി ജോർജ്, ദേവിക്കുട്ടി അബ്രഹാം, അമ്മയക്കുട്ടി, വിനീത്, ജി സി വർഗീസ്, ജീന, സി വൈ മാത്യു, കെ സി വർഗീസ്, കുര്യൻ ചെറിയാൻ, ജേക്കബ് വർഗീസ്, രാജു അബ്രഹാം, എയ്ഡൻ, സോജൻ, ലീലാമ കുഞ്ഞച്ചൻ, ജൊഹാന,
ജോഷമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കം ആൻഡ്രു, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, കുഞ്ഞു കുഞ്ഞമ്മ, മോളി, രാജു ഡാനിയൽ, നോഹ, അരുൺ, ഡാനിയൽ, ആലിസ് ജോസഫ്, ജോയി, ബിൻസു ഉമ്മൻ, ജൊഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലി, തോമസ് അച്ഛൻ, ഗ്രേസി കൊച്ചമ്മ. തോമസ് അച്ഛനെ ഗ്രേസി കൊച്ചമ്മയെ പ്രത്യേകമായിട്ട് ജി തോമസ് അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ന്യൂ ഓർലീൻസിലെ കുഷ്ലി ജോൺ അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് ഏറ്റവും സീരിയസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. അച്ഛന് രോഗം ബാധിതരായി, വളരെ സീരിയസ് ആണ്. അച്ഛനെ പ്രാർത്ഥനയിൽ ഓർക്കുക. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. അപ്പം മറപ്രൈമിന്റെ അനുതാപത്തിന്റെ കീർത്തനം രണ്ട് ലൈൻ നാല് ലൈൻ പാടിയിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ നിർദ്ദേശിക്കാം.
അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവനെ അവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു എന്ന് അരുളി ചെയ്ത പരിശുദ്ധാത്മാവിന്റെ കൃപയെ നിങ്ങൾ യാചിക്കുമെങ്കിൽ എത്ര അധികമായി ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് ശിഷ്യന്മാരോട് അവരുടെ ചോദ്യത്തിന് ഉത്തരമായി മറുപടി പറഞ്ഞ ദൈവമേ, പ്രഭാതത്തിൽ ഞങ്ങളുടെ കൂടി വരവിനെ അങ്ങയുടെ ചെറുകൻ കീഴിൽ പരിപാലിച്ച കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നാളിതുവരെയും ദൈവം തമ്പുരാന്റെ പരിപാലനം ഞങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും ആസ്വദിച്ചു. തുടർന്നുള്ള നാഴികയും കർത്താവെ നീ നൽകുന്ന അനുഗ്രഹവും ദാനവുമാണ് ഞങ്ങൾ പൂർണ്ണമായി പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ പ്രിയ അച്ഛനിലൂടെ കേട്ട സന്തോഷം അനുഗ്രഹീതമായി ഞങ്ങൾ പങ്കുവച്ചു. ഈ സന്ദേശം ഹൃദയത്തിൽ സൂക്ഷിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. എന്തൊക്കെ യാചിക്കണം, ഏതൊക്കെ കാര്യങ്ങളിൽ യാചനയിൽ ഉണ്ടാകണം, ദൈവകൃപ പ്രാപിപ്പാനുള്ള യാചനയിൽ പരമമായി ദൈവം നൽകാൻ നമ്മളോട് ഇഷ്ടപ്പെടുന്ന അനുഗ്രഹം ഏതാണ്, ഈ കാര്യങ്ങൾക്കൊരു വ്യക്തത ലഭിപ്പാൻ ദൈവം സഹായിച്ചുവല്ലോ. കർത്താവെ, ഏലിയാവിന്റെ പുതപ്പ് ഏലീശ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തമ്പുരാന്റെ ചൈതന്യവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആ പിതാവിന് അനുഗ്രഹത്തിനും കൃപയ്ക്കും മുഖാന്തരമായതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ കൂടുതൽ ഊർജവും അനുഗ്രഹങ്ങളും പങ്കുവെക്കുന്നതാക്കി ക്രിസ്തുവിന്റെ സ്വർഗീയമായ സ്നേഹത്തിൽ ഞങ്ങൾ നിറയപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ നയിക്കപ്പെടണമേ. കൂടി വരവിലായിരിക്കുന്ന എല്ലാ പ്രിയ കുടുംബങ്ങളെയും ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അധ്യയന വർഷം ആരംഭം കുറിച്ചപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും അനുഗ്രഹീതമായി അവർ പഠിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. അവർ നല്ല സംസ്കാരവുമായി ബന്ധപ്പെടണമേ, നല്ല കൂട്ടുകെട്ടുമായിട്ട് അവരായിരിക്കണമേ. നിന്നെ മറക്കുന്ന പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടുവാൻ ദൈവം അവരെ വിട്ടുകൊടുക്കുകയും ചെയ്യരുതേ. രോഗികളായി ഞങ്ങൾ സമർപ്പിച്ച എല്ലാ ഭവനങ്ങളെയും എല്ലാ വ്യക്തികളെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ. രോഗം ദൈവത്തെ വിളിക്കുവാനുള്ളൊരു മുഖാന്തരമാണ് എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്കിലും ആ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെയും ശാരീരികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ, അവരുടെ കുടുംബപരമായി അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ ഓർക്കുമ്പോൾ ദൈവമേ നിന്നെ അറിഞ്ഞ് അതിൽ പൂർണ്ണത പ്രാപിച്ച് ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് സമാധാനവും സ്വസ്ഥതയും ലഭിക്കപ്പെടുവാൻ ദൈവം തമ്പുരാൻ അവർക്ക് കരുണയും കൃപയും നൽകണമേ. സ്വർഗീയനായ കർത്താവെ, ഞങ്ങളുടെ സഭയും പിതാക്കന്മാരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ ബാവാതിരുമേനി അനുഗ്രഹീതമായ ഒരു ജന്മദിനം കൂടി ആഘോഷിച്ചു. തുടർന്നും ആയുസോടും ആരോഗ്യത്തോടും ജീവിപ്പാനുള്ള കൃപയും ഞങ്ങളെ ആധ്യാത്മികമായ കൃപ കൊണ്ട് നയിപ്പാനുള്ള നന്മയും ആ പുണ്യപിതാവിന് നൽകണമേ. ഞങ്ങളുടെ എല്ലാ തിരുമേനിമാർക്കും വേണ്ടി അപേക്ഷിക്കുന്നു. ഈ ഭദ്രാസനത്തെ നടത്തിയ തിരുമേനിയെയും ഇപ്പോൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിയന്നെ അപ്രയ തിരുമേനിയെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എല്ലാ വൈദിക ഗണങ്ങളെയും ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ അനുഗ്രഹിക്കണമേ. കർത്താവെ, രോഗത്തിലായിരിക്കുന്ന വൈദിക കുടുംബത്തെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവം തമ്പുരാൻ പരിപാലിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ദേവാലയങ്ങളിൽ ആരാധനയ്ക്കായി കടന്നു വരുന്ന എല്ലാ ഭവനങ്ങളെയും ഇന്ന് ഈ സൂബോറോ പ്രാർത്ഥനയിലൂടെ ദൈവശബ്ദം കേൾക്കുവാൻ കൊതിയോടുകൂടി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം പേരുപേരായി അനുഗ്രഹിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. വരുന്ന ആഴ്ചയിലും സന്തോഷത്തോടുകൂടി ഞങ്ങൾക്കിവിടെ കണ്ടുമുട്ടുവാനുള്ള ദൈവിക കൃപ ഞങ്ങളിൽ പൂർണ്ണമായിരിക്കണമേ. ശുദ്ധിമതിയായ അമ്മയുടെ ജനനപ്പെരുന്നാളിന്റെ അനുഗ്രഹീതമായ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ നോമ്പിന്റെ പ്രസക്തിയിൽ ഞങ്ങൾക്ക് ജീവിപ്പാനും ആ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞങ്ങൾ അഭയപ്പെടുവാനും ദൈവം ഞങ്ങളെ ഇടയാക്കിയല്ലോ. അതുമായി ബന്ധപ്പെട്ട ആരാധന നടക്കുന്ന എല്ലാ ദേവാലയങ്ങളിലും ദൈവം തമ്പുരാന്റെ കൃപ ധാരാളമായി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിസ്ഥിതിയുടെ സമ്മതവും സഹവാസവും നാമെല്ലാവരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ചവരോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നെ
മന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാന്നിധ്യം കൊണ്ട് നടച്ച മന്യ മാമനച്ചൻ, പ്രിയ ഇസക്കച്ചൻ എന്നെക്കാൾക്ക് നല്ല വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ യുവാക്കളെയും പ്രാർത്ഥനാപൂർവ്വം ദൈവത്തിന്റെ കരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുന്നു. പ്രത്യേകാൽ വിഷ്ണുനോമ്പിന്റെ നല്ല ആശംസകളും തിരുനാൾ ഈ ശനിയാഴ്ചയാണ് വിഷ്ണുനോമ്പ് വരുന്നത്. ശ്രീമാതാവിന്റെ മധ്യസ്ഥാവനാകട്ടെ. അതുപോലെ എന്റെ അഭിഷേക ജോലുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ ബൈബിൾ വായിച്ച മോഹനങ്ങൾ എല്ലാവരോടുള്ള സ്നേഹത്തിൽ കൂടി അറിയിക്കുന്നു. ശ്രീ എന്നവരനെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.